الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാരുണ്യവാനും സൃഷ്ടാവുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിലുള്ള നീളം അനുധാവനം ചെയ്യണമെന്ന് നാമുകമായി ഓർമ്മിപ്പിക്കുകയാണ്. മുഹറം, കർബല, അനഹ്സ് എന്ന വിഷയത്തെക്കുറിച്ചാണ് നമുക്ക് സംസാരിക്കാനുള്ളത്. തൊട്ടു മുമ്പുള്ള നമ്മുടെ ക്ലാസ്സിൽ ഹിജറ കലണ്ടറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു. അതിനോടനുബന്ധമായി കൊണ്ട് തന്നെ ചില കാര്യങ്ങൾ കൂടി ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഈ മാസത്തെ സംബന്ധിച്ചിടത്തോളം ഒട്ടേറെ ഫളായിലുകളുണ്ട് എന്ന് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള, അതിന്റെ പ്രാധാന്യം വളരെ വ്യക്തമായി തന്നെ വിശദീകരിച്ചിട്ടുള്ള ഒരു മാസമാണ് മുഹറം മാസം. അതോടൊപ്പം തന്നെ ഒരു വിഭാഗം ആളുകൾ മുഹറം മാസം നഹ്സിന്റെ മാസമായി കാണുകയും അവരുടെ കലണ്ടറുകളിൽ പോലും പ്രത്യേകമായ രീതിയിൽ ഇത് നഹ്സിന്റെ മാസമാണ് എന്ന് അടയാളപ്പെടുത്തുകയും ചെയ്തതായിട്ട് നമ്മൾ കാണുന്നു. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് നല്ല കാര്യങ്ങളൊന്നും മുഹറം മാസത്തിൽ ചെയ്യാൻ പാടില്ല, പ്രത്യേകിച്ച് 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങൾ. ഈ മുഹറം മാസത്തിന് ശേഷമേ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ആരംഭിക്കാൻ പാടുള്ളൂ എന്ന് പോലും വിശ്വസിക്കുന്നവർ നമുക്കിടയിലുണ്ട് എന്നതൊരു സത്യമാണ്. അതുകൊണ്ട് തന്നെ ഈ നഹ്സ് എന്ന വിശ്വാസം യഥാർത്ഥത്തിൽ മുസ്ലിങ്ങളിലേക്ക് ചില ആളുകൾ കൊണ്ടുവന്നത് എങ്ങനെയാണ് ഈ തെറ്റായ വിശ്വാസം മുസ്ലിങ്ങൾക്കിടയിൽ പ്രചരിച്ചത് എന്ന് മനസ്സിലാക്കുകയും ഇസ്ലാം മുഹറം മാസത്തെ സംബന്ധിച്ച് എന്താണ് പരിചയപ്പെടുത്തിയിട്ടുള്ളത് എന്ന് കൃത്യമായി മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ 2 വശങ്ങളാണ് പ്രധാനമായിട്ടും ഇതിനുള്ളത്. 1, ഇത് നഹ്സിന്റെ മാസമാണെന്ന് പറയുന്ന ഒരു വിഭാഗം. ആ വിശ്വാസം, തെറ്റായ വിശ്വാസം മുസ്ലിങ്ങളിലേക്ക് കടന്നു വരാനുണ്ടായ കാരണങ്ങൾ, അതെങ്ങനെ മുസ്ലിങ്ങളിലേക്ക് കടന്നുവന്നു, അതോടൊപ്പം തന്നെ ആ വിശ്വാസം തെറ്റാണെന്നും മുഹറം എന്നത് നഹ്സിന്റെ മാസമല്ല എന്നും മറിച്ച് ഇസ്ലാം അതിന് ഒട്ടനവധി ഫളായിലുകൾ പഠിപ്പിച്ചിട്ടുണ്ട് എന്നും നമ്മൾ കൃത്യമായി ഈ വിഷയത്തിന്റെ ഭാഗമായിക്കൊണ്ട് തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇബ്നു റജബുൽ ഹംബലി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ ലത്തായിഫിൽ മുഹറമിന്റെ ഫളായിലുകളെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അതിലുള്ള നോമ്പിനെ സംബന്ധിച്ച്, അതിൽ ഒന്ന് മുതൽ പത്ത് വരെ നോമ്പ് അനുഷ്ഠിക്കുന്നതിനെ സംബന്ധിച്ച് അങ്ങനൊട്ടേറെ കാര്യങ്ങളാണ് അദ്ദേഹം അതിൽ സംസാരിക്കുന്നത്. കുറെ കാര്യങ്ങൾ വിശദീകരിച്ചതിന് ശേഷം കാല അബി ഉസ്മാൻ നഹദി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ വാചകം അദ്ദേഹം എടുത്തുദ്ധരിക്കുകയാണ്. കാനു യുഅല്ലിമൂന സലാസ അശറാത്തിൻ, മുൻഗാമികളെ സംബന്ധിച്ചാണ്. മുൻഗാമികൾ, നമ്മുടെ സലഫുകൾ, മൂന്ന് പത്തുകളെ ബഹുമാനിക്കുന്നവരായിരുന്നു, ആദരിക്കുന്നവരായിരുന്നു. അൽ അഷറുൽ അഖീർ മിൻ റമദാൻ, റമദാനിലെ അവസാനത്തെ പത്ത്. വൽ അഷറുൽ അവ്വൽ മിൻ ദുൽഹിജ്ജ, അതേപോലെ തന്നെ ദുൽഹിജ്ജ മാസത്തിലെ ആദ്യ പത്ത് ദിവസങ്ങൾ. വൽ അഷറുൽ അവ്വൽ മിൻ അൽ മുഹറം, അതോടൊപ്പം മുഹറം മാസത്തിലെ ആദ്യത്തെ പത്ത് ദിവസങ്ങൾ. അപ്പൊ ഇവിടെ നമ്മുടെ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം ഈ മൂന്ന് പത്തുകളെ സലഫുകൾ ആദരിച്ചിരുന്നു, അതിന് മഹത്വം കൽപ്പിച്ചിരുന്നു എന്നതാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മൂന്ന് പത്തുകളെ അവർ ആദരിച്ചിരുന്നു, അവർ അതിന് മഹത്വം കൽപ്പിച്ചിരുന്നു. ഒന്ന്, റമദാനിന്റെ അവസാനത്തെ പത്ത് ദിവസങ്ങൾ. രണ്ട്, ദുൽഹിജ്ജയിലെ ആദ്യ പത്ത് ദിവസങ്ങൾ. മൂന്ന്, മുഹറം മാസത്തിലെ ആദ്യ പത്ത് ദിവസങ്ങൾ. മുൻഗാമികൾ ആദരിച്ച ഈ മാസത്തെയാണ് നമ്മുടെ നാട്ടിൽ നഹസിന്റെ മാസം എന്ന്, അല്ലെങ്കിൽ നഹസിന്റെ ദിവസങ്ങൾ എന്ന് പറയുന്നത് എന്ന് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം. അവ സലഫുകൾ ആദരിച്ചു എന്ന് പറയുന്ന ഒരു മാസത്തെ നഹസിന്റെ മാസമായിട്ട് കണക്കാക്കുന്നത് യഥാർത്ഥത്തിൽ മുസ്ലിങ്ങളുടെ വിശ്വാസമല്ല എന്ന് ഏതൊരാൾക്കും പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. സലഫുകൾ അതിനെ ആദരിച്ചിരുന്നു എന്ന് പറയുമ്പോൾ ഈ പത്ത് ദിവസങ്ങളെ, അല്ലെങ്കിൽ ഈ മുഹറം മാസത്തെ എങ്ങനെയാണ് ഒരാൾക്ക് നഹസിന്റെ മാസമായിട്ട് കാണാൻ സാധിക്കുന്നത് എന്ന് പ്രത്യേകമായി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അപ്പോൾ അത് നഹസിന്റെ ദിവസങ്ങളാണ്, മാസമാണ് എന്ന തെറ്റായ വിശ്വാസം മുസ്ലിങ്ങൾക്കിടയിലേക്ക് കൊണ്ടുവന്നത് അത് ഷിയാക്കളാണ് എന്ന് സാന്ദർഭികമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ഇൻഷാല്ലാ നമ്മളത് വിശദീകരിക്കുന്നുണ്ട്. അപ്പൊ ഇത് ഇബ്നു റജബ് ഹംബലി റഹ്മത്തുള്ളാഹി അലൈഹി ഇത് വിശദീകരിക്കുകയാണ്. എന്തുകൊണ്ട് മുൻഗാമികൾ ഇതിനെ ആദരിച്ചു, ബഹുമാനിച്ചു, അവരതിന് മഹത്വം കൊടുത്തു? കാരണം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ സലഫുകളെ സംബന്ധിച്ചിടത്തോളം, സ്വന്തമായി ഏതെങ്കിലും കാര്യത്തിന് മഹത്വം കൽപ്പിക്കുന്നവരല്ല അവർ. ഈ മൂന്ന് പത്തുകളെ അവർ ബഹുമാനിച്ചിരുന്നു, അല്ലെങ്കിൽ അതിന് മഹത്വം കൽപ്പിച്ചിരുന്നു, അതിന് ഫളായിൽ കൽപ്പിച്ചിരുന്നു എന്നവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ അടിസ്ഥാനം ഖുർആനും സുന്നത്തുമായിരിക്കണം. അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങൾ അവർ നമുക്ക് വിശദീകരിച്ചു തന്നു. മുഹറം മാസത്തിന്റെ മഹത്വത്തെ സംബന്ധിച്ച് എന്തെല്ലാം മഹത്വങ്ങളാണ് മുഹറം മാസത്തിനുള്ളത്, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ മനസ്സിലാക്കേണ്ടത് വിശുദ്ധ ഖുർആനിൽ സൂറത്ത് തൗബയിലൂടെ അള്ളാഹു പറഞ്ഞത്, അതിൽ മാസങ്ങളെ സംബന്ധിച്ച്, വർഷത്തെ സംബന്ധിച്ച് അള്ളാഹു ലോകത്തെ പഠിപ്പിക്കുകയാണ്. ഇന്ന ഇദ്ദത്ത ഷുഹൂരി ഇന്ദല്ലാഹി ഇസ്നാ അശറ ഷഹറ ഫി കിതാബില്ല, അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിൽ മാസങ്ങളുടെ എണ്ണം 12 എണ്ണമാണ്. യൗമ ഖലഖ സമാവാതി വൽ അർള, ആകാശഭൂമികളെ സൃഷ്ടിച്ച അന്ന് മുതൽ. അത് പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് യഥാർത്ഥത്തിൽ വലിയൊരു ദൃഷ്ടാന്തമാണ്. പലരും പല വിധത്തിലുള്ള മാറ്റത്തിരുത്തുകൾ നടത്താൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ ഹിജറ കലണ്ടറുമായി ബന്ധപ്പെട്ട വിഷയം സംസാരിച്ച സന്ദർഭത്തിൽ അത് പ്രത്യേകമായി പരാമർശിച്ചുപോയി. അള്ളാഹിന്റെ തീരുമാനം പോലെ തന്നെ അത് നിലവിൽ വന്നു എന്നതൊരു സത്യമാണ്. ആകാശഭൂമികളെ സൃഷ്ടിച്ച അന്ന് മുതൽ അള്ളാഹു അങ്ങനെയാണ് ഈ ലോകത്ത് സംവിധാനിച്ചത്. അന്ന് മുതൽ മാസങ്ങളുടെ എണ്ണം അത് 12 എണ്ണമാണ്. മിൻഹ അർബഅത്തുൻ ഹുറും, എന്നിട്ട് അള്ളാഹു പറഞ്ഞത് ആ 12 മാസങ്ങളിൽ അർബഅത്തുൻ ഹുറുമുൻ, 4 മാസങ്ങൾ ഹറാമായ മാസങ്ങളാണ്. അതെന്താണ് എന്നുള്ളത് നമ്മൾ വിശദീകരിക്കുന്നുണ്ട്. 4 മാസങ്ങളെ അള്ളാഹു പ്രത്യേകം എടുത്തു പറഞ്ഞു. ദാലിക ദീനുൽ ഖയ്യിം, എന്നിട്ട് പറയുന്നത് വക്രതയില്ലാത്ത ദീന് അതാകുന്നു. പല തലിമോ ഫീഹിന്ന അംഫുസക്കും, അതുകൊണ്ട് ആ മാസങ്ങളിൽ നിങ്ങൾ നിങ്ങളോട് തന്നെ ലുൽമ ചെയ്യരുത്, അനീതി കാണിക്കരുത്, അക്രമം കാണിക്കരുത് എന്നുള്ളതാണ്. പ്രധാനമായും മൂന്ന് കാര്യങ്ങളല്ല പറഞ്ഞത് ഈ ആയത്തില്. ആകാശഭൂമികളെ സൃഷ്ടിച്ച അന്ന് മുതൽ തന്നെ മാസങ്ങളുടെ എണ്ണം 12 എണ്ണമാണ്. ഇത് വളരെ ഗഹനമായൊരു വിഷയമാണ്. രണ്ടാമത് പറഞ്ഞത്, ആ 12 മാസങ്ങളിൽ 4 എണ്ണം പവിത്രമായ മാസങ്ങളാണ്. മൂന്നാമത് പറഞ്ഞത്, ഇതാകുന്നു നേരായ ദീൻ, പ്രകൃതിപരമായ അല്ല സൃഷ്ടിച്ച ദീൻ ഇതാകുന്നു, വക്രതയില്ലാത്ത ദീൻ ഇതാകുന്നു, അതുകൊണ്ട് അതിൽ നിങ്ങൾ അനീതി കാണിക്കരുത് എന്നതാണ്. ഇവിടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത്, 12 മാസങ്ങളെക്കുറിച്ച് അല്ല പറഞ്ഞപ്പോൾ 4 എണ്ണം പവിത്രമാണ് എന്ന് പറഞ്ഞു. എന്നാൽ ആ പവിത്രമായ മാസങ്ങൾ ഏതൊക്കെയെന്ന് നമുക്ക് ലഭിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ വിശദീകരണത്തിൽ നിന്നുമാണ്. അപ്പൊ 4 മാസങ്ങളെ എന്തുകൊണ്ട് അള്ളാഹു പവിത്രമാക്കി? അത് ചോദ്യം ചെയ്യാനുള്ള അവകാശം നമുക്കില്ല. ഇത് അള്ളാഹുവിന്റെ തീരുമാനമാണ്. അള്ളാഹു ചിലതിന് ചിലതിനേക്കാളും മഹത്വം കൊടുക്കും, അതായത് അതിന് ഫലായലുകൾ ഉണ്ട് എന്ന് പറയും, അതിന് മഹത്വം ഉണ്ട് എന്ന് പഠിപ്പിക്കും. അള്ളാഹ് ഹറാമാക്കിയതിനെ അള്ളാഹ് ആദരിച്ചതിനെ അള്ളാഹ് ബഹുമാനിച്ചതിനെ ആദരിക്കുക, ബഹുമാനിക്കുക, അള്ളാഹിന്റെ ചിഹ്നങ്ങളെ അതിന്റേതായ പരിഭാവനത കൊടുക്കുക എന്നുള്ളത് മുസ്ലിങ്ങളുടെ ബാധ്യതയാണ്. അപ്പൊ അള്ളാഹ് എന്താണോ തീരുമാനിക്കുന്നത് അത് അള്ളാഹു തെരഞ്ഞെടുക്കുന്നു. അള്ളാഹുവിന്റെ മശീയത്തിൽ മനുഷ്യർക്കൊന്നും ചെയ്യാനില്ല. നമുക്ക് ചെയ്യാനുള്ളത് അള്ളാഹ് ആദരിച്ചതിനെ ആദരിക്കുക എന്നുള്ളതാണ്. അപ്പോ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, അള്ളാഹു ഉദ്ദേശിക്കുന്നതിന് മഹത്വം കൊടുക്കും. ഇന്നല്ലാഹു സ്തഫ സഫായ മിൻ ഖൽഖിഹി ഇസ്തഫ മിനൽ മലായികത്തി റുസുല, അള്ളാഹു ചില മലക്കുകളെ ദൂതന്മാരായി തെരഞ്ഞെടുത്തു. വമിനൽ നാസി റുസുല, മലക്കുകളിൽ നിന്ന് ചിലരെ പ്രവാചകന്മാരായി ദൂതന്മാരായി തെരഞ്ഞെടുത്തതുപോലെ തന്നെ മനുഷ്യരിൽ നിന്നും ചില ആളുകളെ അള്ളാഹു റസൂലുകളായി ദൂതന്മാരായി തെരഞ്ഞെടുത്തു. വസ്തഫ മിനൽ കലാമി ദിക്കറഹു, ഇതേപോലെ തന്നെ സംസാരങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹുവിന്റെ ദിക്കറാകുന്ന ഖുർആനിനെ അള്ളാഹു തെരഞ്ഞെടുത്തു. വസ്തഫ മിനൽ അർലി അൽ മസാജിദ, അതേപോലെ തന്നെ ഭൂമിയിലുള്ള സ്ഥലങ്ങളുടെ കൂട്ടത്തിൽ പള്ളികളെ അള്ളാഹു ഏറ്റവും വിശിഷ്ടമായ സ്ഥലങ്ങളായി തെരഞ്ഞെടുത്തു. വസ്തഫ മിന ഷുഹൂരി റമദാൻ, മാസങ്ങളുടെ കൂട്ടത്തിൽ റമദാനിനെ തെരഞ്ഞെടുത്തു. വൽ അഷ്ഹുരിൽ ഹുറും, പവിത്രമായ മാസങ്ങളെയും തെരഞ്ഞെടുത്തു. അത് പ്രത്യേകമായി എടുത്തു പറയുന്നു. വസ്തഫ മിനൽ അയ്യാമി യോമുൽ ജുമഅ, ദിവസങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു വെള്ളിയാഴ്ച തെരഞ്ഞെടുത്തു. വസ്തഫ മിനൽ ലയാലി ലൈലത്തുൽ ഖദർ, രാത്രികളുടെ കൂട്ടത്തിൽ ശ്രേഷ്ഠമായ രാത്രിയായി ലൈലത്തുൽ ഖദറിനെ തെരഞ്ഞെടുത്തു. എന്നിട്ട് അദ്ദേഹം പറയുന്നത് ഫഅല്ലിമു മാ അല്ലമല്ലാ, അതുകൊണ്ട് അള്ളാഹു മഹത്വം കൊടുത്തതിന് നിങ്ങളും മഹത്വം കൊടുക്കുക, അള്ളാഹു മഹത്വം കൊടുത്തതിന് നിങ്ങളും മഹത്വം കൊടുക്കണം. ഫൈനമാ തുഅല്ലമുൽ ഉമൂറ ബിമാ അല്ലമഹല്ലാഹു ബിഹി, അള്ളാഹു മഹത്വം കൊടുക്കുന്നത് കൊണ്ട് മാത്രമാണ് ഏതൊന്നിനും മഹത്വം ഉണ്ടായിത്തീരുന്നത്. ഇക്കാര്യങ്ങൾ അങ്ങനെ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന് ഈ ആയത്തിന്റെ തഫ്സീറിൽ അദ്ദേഹം വിശദീകരിച്ചിട്ട് പോവുകയാണ്. അപ്പോ ഇങ്ങനെ ഓരോന്നിനും പിന്നെ പള്ളികളെ തെരഞ്ഞെടുത്തതുപോലെ, മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ചിലരെ പ്രവാചകന്മാരായി തെരഞ്ഞെടുത്തതുപോലെ, മലക്കുകളുടെ കൂട്ടത്തിൽ ചിലരെ ദൂതന്മാരായി തെരഞ്ഞെടുത്തതുപോലെ, സംസാരങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹുവിന്റെ സംസാരത്തെ തെരഞ്ഞെടുത്തതുപോലെ, ഇങ്ങനെ അള്ളാഹു മാസങ്ങളുടെ കൂട്ടത്തിൽ റമദാനിനെ തെരഞ്ഞെടുത്തതുപോലെ, മാസങ്ങളുടെ കൂട്ടത്തിൽ 4 എണ്ണത്തെ അള്ളാഹു പവിത്രമായി തെരഞ്ഞെടുത്തു. ഇതാണ് വിഗസി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുന്നത്. അപ്പൊ അള്ളാഹു അതിന് ആദരവ് കൊടുത്തതുകൊണ്ടാണ് നമുക്കതിനെ ആദരിക്കേണ്ടി വരുന്നത്. അത് അള്ളാഹുവിന്റെ തീരുമാനം അങ്ങനെയാണ്. എന്നാൽ ആ 4 മാസങ്ങൾ ഏതൊക്കെയാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ഹദീസിലൂടെ അത് പഠിപ്പിക്കപ്പെട്ടു. നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നുള്ള നിവേദനത്തിലൂടെ അത് പഠിപ്പിച്ചു. ഇന്ന സമാന ഖദിസ്തദാറക ഹൈഅതിഹി യൗമ ഖലഖല്ലാഹു സമാവാതി വൽ അർള, കാലചക്രം കറങ്ങി വന്നിരിക്കുന്നു, ഇത് പറയാൻ പ്രത്യേകമായ കാരണങ്ങളുണ്ട്. കാലചക്രം കറങ്ങി വന്നിരിക്കുന്നു എന്നതാണ്. ഏതുപോലെ അതിന്റേതായ രൂപത്തിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു കാലം. ഏതിന്റേതായ രൂപത്തിലേക്ക്? യൗമ ഖലഖല്ലാഹു സമാവാതി വൽ അർള, അല്ലാഹു ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ച അന്ന് മുതൽ. നേരത്തെ സൂറത്തു തൗബയുടെ ആയത്തിൽ അല്ല പറഞ്ഞല്ലോ, ആകാശഭൂമികളെ സൃഷ്ടിച്ച അന്ന് മുതൽ തന്നെ മാസങ്ങളുടെ എണ്ണം 12 എണ്ണമാകുന്നു. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിക്കുന്നത് ഹജ്ജത്തുൽ വദാഇന്റെ സന്ദർഭത്തിലാണ്. കാലം അതിന്റേതായ രൂപത്തിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു. അതായത് അല്ലാഹു ആകാശഭൂമികളെ സൃഷ്ടിച്ച അന്ന് മുതൽ എങ്ങനെയായിരുന്നു അല്ലാഹു സൃഷ്ടിച്ചത്, ആ രൂപത്തിലേക്ക്, ആ കോലത്തിലേക്ക് കാലചക്രം തിരിച്ചെത്തിയിരിക്കുന്നു. ഇത് പ്രത്യേകമായി പറയാനുള്ള കാരണം, ജാഹിലിയ കാലഘട്ടത്തിലെ അറബികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രത്യേകമായ ചില പരിപാടികളുണ്ടായിരുന്നു. അവർ മാസങ്ങളെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിമറിക്കും. ചില വർഷങ്ങളിൽ ഹജ്ജിന്റെ മാസങ്ങൾ പോലും അവരെ മാറ്റിവെക്കും. ചില വർഷങ്ങളിൽ മാസങ്ങളുടെ എണ്ണം 13 ആയിട്ട് കണക്കാക്കും. അതേപോലെ തന്നെ ചില മാസങ്ങളിൽ ചില അല്ലാഹ് ഹറാമാക്കിയ മാസങ്ങൾക്ക് പവിത്രത കൊടുക്കാതെ, ആ പരിപാവനത കൊടുക്കാതെ അവർ വേറെ ചില മാസങ്ങൾക്ക് പരിപാവനത കൊടുക്കും. ഇങ്ങനെ പലതും മാസങ്ങളുടെ പേരിൽ അവർ ചെയ്തു കൂട്ടിയിട്ട് അതിനൊക്കെ ഹറാമാക്കിക്കൊണ്ട് ഇവിടെ അല്ലാഹ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് ഇനി അതൊന്നുമില്ല. അതായത് ഞാൻ ഹജ്ജ് ചെയ്തിരിക്കുന്നു, ഞാൻ ഹജ്ജ് ചെയ്തത് ശരിയായ ദുൽഹിജ്ജ മാസത്തിലാണ്, ഇനി അതിൽ ആർക്കും ഒന്നും തന്നെ ചെയ്യാൻ സാധ്യല്ല, ശരിയായ ദുൽഹിജ്ജ എത്തിയിരിക്കുന്നു ഈ വർഷം, അതുകൊണ്ട് ഈ ദുൽഹിജ്ജയിലാണ് ഇനി ഹജ്ജ് ചെയ്യേണ്ടത്, ഇതാണ് ഹജ്ജിന്റെ മാസം. അത് പറഞ്ഞിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കാലചക്രം അതിന്റേതായ രൂപത്തിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു. അള്ളാഹു ആകാശഭൂമികളെ സൃഷ്ടിച്ച അന്ന് മുതൽ എങ്ങനെയായിരുന്നു കാലം, അതായത് അതിൽ ചില മാറ്റത്തിരുത്തലുകൾ ജാഹിലിയ കാലഘട്ടത്തിൽ അവർ ചെയ്തിരുന്നു എന്നർത്ഥം. ഇതേപോലെ മാസങ്ങളുടെ എണ്ണത്തിൽ പലതും അവർ ചെയ്തിരുന്നു. അതേപോലെ തന്നെ അള്ളാഹ് പവിത്രമാക്കിയ മാസത്തെ അവർ മറ്റൊരു മാസത്തിലേക്ക് മാറ്റിവെക്കും, എന്നിട്ട് ആ മാസത്തെ പവിത്രമായി കാണും, നസി എന്ന് പറയുന്ന പരിപാടി. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ പ്രഖ്യാപിക്കുന്നത് ഇത് ദുൽഹിജ്ജ മാസമാണ്, അത് ഇത് ഹജ്ജിന്റെ മാസമാണ്, ഇനി ഈ മാസത്തിലായിരിക്കണം ഹജ്ജിന്റെ കർമ്മങ്ങൾ നടക്കേണ്ടത്, മാസങ്ങളുടെ എണ്ണം അതിന്റേതായ തർത്തീവോടുകൂടി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു, ഇതാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്സനത്തു ഇസ്സന അശറ ഷഹറ, മാസങ്ങളുടെ എണ്ണം ഒരു വർഷം എന്നത് 12 മാസങ്ങളാകുന്നു. മിൻഹ അർബഅത്തുൻ ഹുറും, അതിൽ 4 എണ്ണം പവിത്രമായ മാസങ്ങളാണ്. സലാസുൻ മുത്തവാലിയാസുൻ, 3 എണ്ണം തുടർച്ചയായി വരുന്നു. ദുൽ ഖഅദ വ ദുൽ ഹിജ്ജ വൽ മുഹറം, ഇങ്ങനെ 3 എണ്ണം തുടർച്ചയായിട്ട് വരുന്നു. വ റജബു മുദർ അല്ലദി ബൈന ജുമാദ വ ശഅബാൻ, 4-ാമത്തെ മാസം റജബാണ്. ആരുടെ റജബാണ്? മുദർക്കാരുടെ റജബാണ്. അല്ലദി ബൈന ജുമാദ വ ശഅബാൻ, ശഅബാനിന്റെയും അതേപോലെ തന്നെ ജുമാദയുടെയും ഇടക്ക് വരുന്ന മുലർക്കാരുടെ റജവാകുന്നതിലൊരു മാസം. എന്തുകൊണ്ട് റജബിനെ കുറിച്ച് പറഞ്ഞ സന്ദർഭത്തിൽ അത് പ്രത്യേകം പറഞ്ഞു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ പ്രത്യേകം റജബുകാരുടെ മുലർ എന്ന് പറയാൻ കാരണം, അറബി ഗോത്രങ്ങളിൽപ്പെട്ട ചില ഗോത്രങ്ങൾ, റബിഅത്ത് ഗോത്രം, ഇങ്ങനെയുള്ള ചില ഗോത്രങ്ങൾ എന്ത് ചെയ്തിരുന്നു അറിയോ? അവർ റമദാനിനെ പവിത്രമായ മാസമായിട്ട് അവർ കണക്കാക്കും. റമദാനാണ് പവിത്രമായ മാസം എന്നവർ പറയും. എന്നിട്ട് ആ റമദാനിന്റെ പവിത്രത അവരെന്ത് ചെയ്യും? അതവർ വേറെ ചില മാസങ്ങൾക്ക് കൊടുക്കും. അതിനെപ്പറ്റി പണ്ഡിതന്മാർ പറഞ്ഞത് വസുമ്മിയ റജബ് റജബി മുലർ, റജബ് മാസത്തെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മുലറിന്റെ റജബ് എന്ന് പറയാനുള്ള കാരണം, റബിഅത്ത് ഇബ്നു നസ്സാർ, റബിഅത്ത് ഗോത്രം, കാലു യഹരിമൂന ഷഹ്ര റമദാൻ, അവർ റമദാൻ മാസത്തെ പവിത്രമായ മാസമായിട്ട് കാണും, പവിത്രമായ മാസമായി റമദാനിനെ അവർ പരിഗണിക്കും. വ യുസമ്മൂനഹു റജബ, എന്നുള്ള റമദാനിന് അവരെന്ത് പേര് കൊടുക്കും? റജബ് എന്ന് പേരെടുക്കും. ഇങ്ങനെ ഒരു മാസങ്ങളെ പരസ്പരം മാറ്റിമറിക്കും, മറത്തെ സഫറിലേക്ക് കൊണ്ടുവരും. അതേപോലെ തന്നെ റമദാനിനെ അല്ലാ ഹറാമാക്കിയ മാസമല്ല, പക്ഷെ ആ റമദാനവരെ ഹറാമാക്കും. എന്നിട്ട് റമദാനെ ഹറാമാക്കിയിട്ട് എന്ത് പറയും? റമദാനിനവര് പേര് വിളിക്കും, റജബ് എന്ന് പേര് വിളിക്കും. എന്നാൽ വക്കാലത്ത് മുലർ തുഹരീം റജബൻ നഫ്സഹു, എന്നാൽ മുലർകാരാകട്ടെ അവര് ആ റജബിനെ തന്നെയായിരുന്നു അവര് പവിത്രമായി തന്നെ അവർ റജബിനെ കണ്ടു. ഇതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷഅബാനിന്റെയും ജുമാദയുടെയും ഇടക്കുള്ള മുലറിന്റെ റജബ് എന്ന് പറയാനുള്ള കാരണമായിട്ട് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്. എന്താണെങ്കിലും അതിന്റേതായ വിശദീകരണങ്ങളിലേക്ക് സന്ദർഭത്തിൽ നമ്മൾ കടന്നു പോകുന്നില്ല. അപ്പൊ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ നമ്മുടെ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം ഖുർആനിൽ 12 മാസങ്ങളെക്കുറിച്ച് പറഞ്ഞതിനു ശേഷം 4 മാസങ്ങൾ പവിത്രമായ മാസങ്ങളാണെന്ന് പറഞ്ഞു. ആ മാസങ്ങളിൽ നിങ്ങൾ നിങ്ങളോട് അനീതി കാണിക്കരുത്, ഇതാണ് അള്ളാഹു നിശ്ചയിച്ച പ്രകൃതി എന്നും പഠിപ്പിച്ചു. ആ ആയത്തിന്റെ വിശദീകരണമായിക്കൊണ്ട് ആ മാസങ്ങളുടെ പേരുകൾ, അള്ളാഹു പവിത്രമാക്കിയ മാസങ്ങൾ ഏതൊക്കെയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ആ മാസങ്ങൾ ഒന്ന് ദുൽഖഅദ, മറ്റൊന്ന് ദുൽഹിജ്ജ, മുഹറം, ഇതേപോലെ തന്നെ റജബ്. ഇതാണ് ആ 4 മാസങ്ങൾ. ഈ 4 മാസങ്ങളെ പവിത്രമായത് ബുഖാരി മുസ്ലിം റിവായത്ത് ചെയ്തിട്ടുള്ള ഹദീസാണ്. അപ്പോൾ ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, വിശുദ്ധ ഖുർആൻ പവിത്രമാണ് എന്ന് പറഞ്ഞ് ആദരിച്ച മാസം, അല്ലാ ഹറാമാക്കിയ മാസം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹറാമാക്കിയ മാസം. അപ്പോ ഖുർആൻ ആദരിച്ച ഹദീസ് സുന്നത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദരിച്ച, അത് മഹത്തരമാണ് എന്ന് പഠിപ്പിച്ച, പവിത്രമാണ് എന്ന് പഠിപ്പിച്ച ഈ മുഹറം മാസത്തെ പിന്നെ എങ്ങനെയാണ് നാസിന്റെ മാസമായിട്ട് കാണുക? ഖുർആൻ പറയുന്നു 4 മാസങ്ങൾ അത് പവിത്രമാണ്. ആ 4 മാസങ്ങളുടെ കൂട്ടത്തിൽ ഒന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് മുഹറം മാസമാണ്. അപ്പൊ ഇസ്ലാം പഠിപ്പിക്കുന്നു ഇത് പവിത്രമായ മാസമാണ്, ഇത് ഹറാമായ മാസമാണ്. എന്നാൽ നമ്മുടെ കേരളത്തിലുള്ള ഒരു വിഭാഗം ആളുകൾ പറയുന്നു, ലോകത്തുള്ള ഒരു വിഭാഗം ആളുകൾ പറയുന്നു ഇത് നഹ്സിന്റെ മാസമാണ്, ഇത് നഹ്സിന്റെ ദിവസങ്ങളാണ്. അവരുടെ കലണ്ടറുകളിൽ പോലും കാണാം. എന്തിനെന്ന് ചോദിച്ചാൽ ഈ ഉൽപ്രതിഷ്ഠുക്കളായ ആളുകൾ പോലും എന്ന് പറയുന്നവരിറക്കുന്ന കലണ്ടറുകളിൽ പോലും അത് നഹ്സിന്റെ മാസമായിട്ട് അടയാളപ്പെടുത്തിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതിനെ സംബന്ധിച്ച് ഇൻഷാല്ലാഹ് അവൾ വിശദീകരിക്കുന്നുണ്ട്. അപ്പൊ ഇസ്ലാം പവിത്രമാക്കിയ മുഹറം മാസത്തെ അത് നഹ്സിന്റെ മാസമാണെന്ന് പറയാൻ ഒരു ന്യായം നമുക്കില്ല. ഇനി ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ അല്ലാഹ് പവിത്രമാക്കി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അല്ലാഹു ഈ 4 മാസങ്ങളെ പവിത്രമാക്കി, അല്ലാഹു അതിനെ ആദരിച്ചു, അല്ലാഹു അതിനെ ബഹുമാനിച്ചു, അതിനെ മഹത്വം കൊടുത്തു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അതിന് പ്രധാനപ്പെട്ട രണ്ടു മൂന്ന് വ്യാഖ്യാനങ്ങളാണ് മുഫസ്സിരീങ്ങൾ നൽകുന്നത്. ഒന്ന്, ആ മാസങ്ങളിൽ യുദ്ധം നിഷിദ്ധമാണ്. അതുകൊണ്ട് തന്നെ ജാഹിലിയ കാലഘട്ടത്തിലുണ്ടായിരുന്ന ആളുകൾ പോലും, അറബികൾ പോലും ഈ മാസത്തിന്റെ പവിത്രത അവർ അംഗീകരിച്ചിരുന്നു. നേരത്തെ പറഞ്ഞതുപോലെ ചില തട്ടിപ്പുകൾ അവിടെ നടത്താറുണ്ടായിരുന്നെങ്കിലും ഈ 4 മാസങ്ങൾ പവിത്രമായ മാസങ്ങളാണെന്ന് അവർ അംഗീകരിച്ചിട്ടുണ്ടായിരുന്നു. അതിന് കാരണമുണ്ടായിരുന്നു, ഈ 4 മാസങ്ങളെ അല്ലാഹു ഹറാമാക്കി എന്ന് പറഞ്ഞാൽ അതിന്റെ ഒന്നാമത്തെ അർത്ഥം യുദ്ധം നിഷിദ്ധമാണ് എന്നതാണ്. എന്തുകൊണ്ട് യുദ്ധം നിഷിദ്ധമാക്കി? അതിന്റെ കാരണം ഹജ്ജുമായി ബന്ധപ്പെട്ടതാണ് ഈ വരുന്ന മാസങ്ങളിൽ 3 മാസങ്ങൾ. ദുൽഖഅദയെ സംബന്ധിച്ചിടത്തോളം ഹജ്ജിന് യാത്ര ചെയ്യേണ്ട മാസമാണ്, അതുകൊണ്ട് തന്നെ അന്ന് പരസ്പരം യുദ്ധം പാടില്ല, എല്ലാവരും സുരക്ഷിതരായിട്ട് നിർഭയരായിട്ട് അവർക്ക് ഹജ്ജിന് പോകാൻ സാധിക്കണം. അതുകൊണ്ട് ദുൽഖഅദ മാസത്തെ അവർ ആദരിച്ചു, ആ രൂപത്തിൽ യുദ്ധം പാടില്ല, അവരതിനെ നിഷിദ്ധമാക്കിയിട്ട് കണ്ടു. പിന്നീട് വരുന്നത് ദുൽഹിജ്ജ മാസമാണ്, അതിലാണ് ഹജ്ജിന്റെ കർമ്മങ്ങൾ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അന്നും ആ മാസത്തെയും അവർ ഹറാമാക്കി, യുദ്ധം നിഷിദ്ധമാക്കി. പിന്നുള്ളത് മുഹറമാണ്. ആ മാസത്തെ സംബന്ധിച്ചിടത്തോളം യുദ്ധം കഴിഞ്ഞിട്ട് അവർക്ക് തിരിച്ചു പോകണം, സുരക്ഷിതരായി നാട്ടിലേക്ക് യാത്ര ചെയ്ത് നാട്ടിലെത്തിച്ചേരണം. അതുകൊണ്ട് തന്നെ മുഹറം മാസത്തെയും നിഷിദ്ധമാക്കി, യുദ്ധം നിഷിദ്ധമാക്കി. പിന്നീട് വരുന്നത് റജബാണ്. റജബിനെ സംബന്ധിച്ചിടത്തോളം ഉംറ ചെയ്യുന്ന ആളുകളെ ആഗ്രഹിക്ക്, അതേപോലെ തന്നെ കഅബ സിയാറത്ത് ചെയ്യുന്ന ആളുകൾക്ക് അവർക്ക് സുരക്ഷിതരായിട്ട് യാത്ര ചെയ്യേണ്ടതുണ്ട്. അതിന്റെ ഇടക്ക്, ഹജ്ജിന്റെ ഇടക്ക്, മാസങ്ങളുടെ ഇടക്ക് സിയാറത്ത് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് എന്ത് ചെയ്യണം? സുരക്ഷിതരായിട്ട് അവിടെ പോയിട്ട് തിരിച്ചു വരണം. അതുകൊണ്ട് റജബിനെയും അവരെന്ത് ചെയ്തു, ഹറാമായ മാസമാക്കി അവരെ പരിഗണിച്ചു. ജാഹിലിയ കാലഘട്ടത്തിലെ അറബികൾ പോലും ഇത് അംഗീകരിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇതുകൊണ്ടാണ് എന്ത്, ഒന്ന്, ഈ മാസത്തെ ഈ നാല് മാസങ്ങളെ പവിത്രമാക്കി ആദരിച്ചു അല്ലെങ്കിൽ ബഹുമാനിച്ചു അതിന് മഹത്വം കൊടുത്തു എന്ന് പറഞ്ഞതിന്റെ, അല്ല ഹറാമാക്കി ഈ മാസങ്ങൾ ഹുറുമാണ് എന്ന് പറഞ്ഞതിന്റെ ഒന്നാമത്തെ അർത്ഥമാണ്. രണ്ടാമതൊരർത്ഥം, വെറും യുദ്ധനിഷിദ്ധമാക്കിയത് മാത്രമല്ല ഇതിന്റെ പ്രത്യേകത, മറിച്ച് മറ്റൊരു പ്രത്യേകത കൂടി ഈ മാസങ്ങൾക്കുണ്ട്. ഈ മാസങ്ങളിൽ ചെയ്യുന്ന നന്മകൾക്ക് ഈ നാല് മാസങ്ങളിൽ ചെയ്യുന്ന നന്മകൾക്ക് മറ്റു മാസങ്ങളിൽ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ പുണ്യമുണ്ട്. അത് പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. നേരെ തിരിച്ചും, പുണ്യകർമ്മങ്ങൾക്ക് കൂടുതൽ മഹത്വമുള്ളതുപോലെ തന്നെ തിന്മ ചെയ്യുന്ന ആളുകൾക്ക് അതിന് കൂടുതൽ കുറ്റവും കിട്ടും. ഇതാണ് രണ്ടാമതായിട്ട് പണ്ഡിതന്മാർ ഇതിന് കൊടുത്തിട്ടുള്ള വ്യാഖ്യാനം. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ഇത് സംബന്ധമായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നത്, പല തദ്രിമു ഫീഹിന്ന അൻഫുസക്കും എന്ന് ഖുർആൻ പറഞ്ഞല്ലോ, മാസങ്ങളുടെ എണ്ണം 12 എണ്ണമാകുന്നു. ആകാശഭൂമികളെ സൃഷ്ടിച്ച അന്ന് മുതൽ അതാവുന്നു ദീനുൽ ഖയ്യിം. ആ ആയത്തിന്റെ അവസാന ഭാഗത്ത് ഫലാ തദ്രിമു ഫീഹിന്ന അൻഫുസക്കും, ഫലാ തദ്രിമു ഫീഹിന്ന അൻഫുസക്കും, അതുകൊണ്ട് നിങ്ങൾ നിങ്ങളോട് ദുൽമു ചെയ്യരുത്. ഫീഹിന്ന രണ്ട് വ്യാഖ്യാനങ്ങളാവുന്ന, ഒരു കാലത്തും ദുൽമു ചെയ്യാൻ പാടില്ല. രണ്ടാമതൊരു വ്യാഖ്യാനം പറഞ്ഞിട്ടുള്ളത്, പ്രത്യേകിച്ചും ഈ നാല് മാസങ്ങളിൽ നിങ്ങൾ നിങ്ങളോട് തന്നെ ദുൽമു ചെയ്യരുത്. എന്തുകൊണ്ട് അങ്ങനെ പറയാനുള്ള കാരണം? അങ്ങനെ പറയാനുള്ള കാരണം, ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി പറഞ്ഞു, ഐ അതായത് ഫി ഹാദിഹിൽ അഷ്ഹുറിൽ മുഹറം ലിഅന്നഹ ആഖിദ് വ അബ്ലഗ ഫിൽ ഇസ്മി മിൻ ഗൈരിഹ കമ അന്നൽ മഅസി ഫിൽ ബലദിൽ ഹറാം തുലാഫ്. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുന്നത്, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഹറമിൽ വെച്ചിട്ട് ചെയ്യുന്ന തെറ്റുകൾക്ക് ഇരട്ടി ശിക്ഷ കിട്ടും. അവിടെ ചെയ്യുന്ന തെറ്റുകൾക്ക് അതിന്റെ കുറ്റം കൂടുതലാണ്. അതേപോലെ തന്നെ അള്ളാഹ് ഹറാമാക്കിയ, അള്ളാഹ് പവിത്രമാക്കിയ ഈ മാസങ്ങളിൽ ചെയ്യുന്ന തെറ്റുകൾ അത് അബുലഹാണ്, ആക്കിയതാണ്, അത് കൂടുതൽ സൂക്ഷിക്കേണ്ടതാണ്, വമ്പിച്ചതാണ്, അത് ഗൌരവമുള്ളതാണ്. എന്നിട്ട് അദ്ദേഹം ഖതാദയുടെ ഒരു വാചകം എടുത്ത് ഉദ്ധരിച്ചു, ഇന്ന ദുൽമ ഫിൽ അഷ്ഹുരിൽ ഹുറും, പവിത്രമായ മാസങ്ങളിൽ ദുൽമു ചെയ്യുക എന്നത് അഅലമു ഖതിഅ വവിസറ മിന ദുൽമി ഫി സിവാഹ, പവിത്രമാക്കാത്ത മറ്റ് മാസങ്ങളിൽ ദുൽമു ചെയ്യുന്നതിനേക്കാൾ അഅലമാണ് അല്ലോ. അപ്പൊ ഇത് പ്രത്യേകമായിട്ട് മനസ്സിലാക്കേണ്ടത് എല്ലാവർക്കും ബാധകമാണ്. ജാഹിലിയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന അറബികൾക്ക് മാത്രമല്ല, അല്ലെങ്കിൽ മക്കയിൽ ജീവിക്കുന്ന ആളുകൾക്ക് മാത്രമല്ല, ഈ നാല് മാസങ്ങളെ അല്ല പവിത്രമാക്കി എന്ന് പറഞ്ഞാൽ അതിന്റെ പവിത്രതയെ ആദരിക്കേണ്ടത് നമുക്ക് എല്ലാവർക്കും ബാധകമാണ്. അപ്പൊ ഇത്രത്തോളം പ്രാധാന്യമുള്ള ഈ മുഹറം മാസത്തെ എങ്ങനെയാണ് നഹ്സിന്റെ മാസമായിട്ട് പരിഗണിക്കുക? എന്നിട്ട് ഖതാദയിൽ നിന്നുള്ള വാചകത്തിൽ പറയുന്നത്, ഈ പവിത്രമായ നാല് മാസങ്ങളിൽ ചെയ്യുന്ന ദുൽമുകൾ, തെറ്റുകൾ, തിന്മകൾ, അത് മറ്റു മാസങ്ങളിൽ ചെയ്യുന്ന തെറ്റുകളെക്കാൾ അകലമാണ്, വമ്പിച്ചതാണ്. തെറ്റ് ചെയ്യുക എന്നത് ഏത് സന്ദർഭത്തിലും ഗുരുതരമായ, അത് അപാകതയാണ്, വമ്പിച്ചതാണ്. പക്ഷെ അല്ല എന്ത് ചെയ്യുന്നു, ചിലതിന് ബഹുമാനം കൊടുക്കുന്നു, ആദരവ് കൊടുക്കുന്നു, അതിന് പവിത്രത കൊടുക്കുന്നു, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ. അപ്പൊ അല്ല അതിന് പവിത്രത കൊടുത്തതുകൊണ്ട് എന്താവുന്നു, മറ്റു മാസങ്ങളിൽ തെറ്റ് ചെയ്യുക എന്നത് ഏത് മാസത്തിലും അത് അലീമാണ്, അത് പിന്നെ വമ്പിച്ചൊരു കാര്യമാണ്. പക്ഷെ ഈ നാല് മാസങ്ങൾക്ക് അള്ളാഹ് പവിത്രത കൊടുത്തത് കൊണ്ട് തന്നെ, അള്ളാഹു അതിന് മഹത്വം നൽകിയത് കൊണ്ട് തന്നെ ഈ നാല് മാസങ്ങളിൽ തെറ്റ് ചെയ്യുക എന്നുള്ളത് വമ്പിച്ച കാര്യമാണ്, അത് മറ്റു മാസങ്ങളിൽ തെറ്റ് ചെയ്യുന്നത് പോലെയല്ല. അത് ഖതാദയുടെ വാചകമായിട്ട് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി എടുത്തു കൊടുക്കുകയാണ്. ഇനി ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, അള്ളാഹ് ഒരു കാര്യത്തെ ആദരിച്ചാൽ അതിന് നമ്മൾ ആദരവ് കൊടുക്കണം, അതിന് ആദരവ് ഉണ്ടായിത്തീരും. ഇതേപോലെ തന്നെ ചിലതിന് ഒരുപാട് മഹത്വം ഉണ്ടായിത്തീരും. ആ മഹത്വങ്ങളൊക്കെ നമ്മളതിന് കൊടുക്കുക എന്നുള്ളത് നിർബന്ധമാണ്. അത് പറഞ്ഞതിന് ശേഷം അദ്ദേഹം പറഞ്ഞു, ഫയുദാഅഫു ഫീഹി അൽഇഖാബു ബിൽ അമലി സയ്യി. അതുകൊണ്ട് തന്നെ ഈ പവിത്രമായ മാസങ്ങളിൽ ഒരാൾ തെറ്റ് ചെയ്താൽ, തിന്മ ചെയ്താൽ, അതിൽ ഇഖാബ് അത് ഇരട്ടിക്കപ്പെടും. ഫയുദാഅഫു ഫീഹി അൽഇഖാബ് കണ്ടോ, ഇത് പ്രത്യേകമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ഇത് പ്രത്യേകമായി സൂചിപ്പിക്കാനുള്ള കാരണം, പവിത്രമായ മാസം അല്ലെങ്കിൽ അള്ളാഹു ഹറാമാക്കിയ മാസം എന്ന് നമ്മൾ പറയുമ്പോൾ സാധാരണ നമ്മൾ ആ ഒരൊറ്റ വ്യാഖ്യാനം പിടിച്ചിട്ട് പോകും. എന്ത് വ്യാഖ്യാനം? ആ അത് യുദ്ധ നിഷിദ്ധാണ്, കാരണം നമ്മൾ യുദ്ധം ചെയ്യുന്നൊന്നുമില്ല, അങ്ങോട്ട് കയറിയിട്ട് പിന്നെ യുദ്ധം ചെയ്യാതിരുന്നാൽ മതി, അറബികൾ അന്ന് യുദ്ധം ചെയ്തിരുന്ന ഈ ഒരൊറ്റ വ്യാഖ്യാനം മാത്രം മനസ്സിലാക്കിയിട്ട് പോയിരുന്ന അർത്ഥം. ഇത് ഖുർത്തുബിയുടെ വ്യാഖ്യാനമാണ്. ഖുർത്തുബിയുടെ ആ പദപ്രയോഗം തന്നെ ഫയുദാഫു ഫീഹി അലിഖാബു ബിൽ അമലി സയ്യി, അതുകൊണ്ട് തന്നെ ഈ പവിത്രമായ മാസങ്ങളിൽ തിന്മ ചെയ്താൽ ഇഖാബ് യുദാഫു എന്നാ ഇരട്ടിക്കപ്പെടും. ഏതുപോലെ കമാ യുദാഫു സവാബു ബിൽ അമലി സ്വാലിഹി, ഈ പവിത്രമായ മാസങ്ങളിൽ സൽക്രമങ്ങൾ ചെയ്താൽ പ്രതിഫലം ഇരട്ടിക്കപ്പെടുന്നതുപോലെ തന്നെ ഉണ്ടോ ശിക്ഷയും ഇരട്ടിക്കപ്പെടും. ഫൈനമൻ അത്വാ അല്ലാഹു ഫി ഷഹ്രിൽ ഹറാം, എന്നിട്ട് വീണ്ടും അദ്ദേഹം പറയുന്നത് ഈ പവിത്രമായ മാസങ്ങളിൽ ഒരാൾ അള്ളാഹുവിനനുസരിച്ചാൽ, അള്ളാഹുവിന് വേണ്ടി പുണ്യകർമ്മങ്ങൾ ചെയ്താൽ, ഫിൽ ബലദിൽ ഹറാം, ഈ വിശുദ്ധമായ നാട്ടിൽ, ഈ വിശുദ്ധമായ മാസത്തിൽ ഒരാൾ അള്ളാഹുവിന് വേണ്ടി പുണ്യകർമ്മങ്ങൾ ചെയ്താൽ, ലൈസ സവാബുഹു സവാബു മൻ അത്താഹു ഫി ഷഹ്രിൽ ഹലാല ഫിൽ ബലദിൽ ഹറാം, അത് ഏതിന് സമാവുകയില്ല, ആ വിശുദ്ധമായ മണ്ണിൽ തന്നെ, വിശുദ്ധമായ നാട്ടിൽ തന്നെ ഹറാമാക്കാത്ത മാസങ്ങളിൽ ചെയ്യുന്ന കർമ്മങ്ങളുണ്ടല്ലോ അതൊരിക്കലും തുല്യമാവുകയില്ല. അതേപോലെ വമൻ അത്താഹു ഫി ഷഹ്രിൽ ഹലാലി, അള്ളാഹ് ഹറാമാക്കിയ മാസങ്ങളല്ലാത്ത മാസങ്ങളിൽ ഒരാൾ അള്ളാഹുവിന് വേണ്ടി പുണ്യകർമ്മങ്ങൾ ചെയ്താൽ, ഫിൽ ബലദിൽ ഹറാമി, ആ വിശുദ്ധമായ നാട്ടിൽ ഒരാൾ പുണ്യകർമ്മങ്ങൾ ചെയ്തു, അള്ളാഹ് ഹറാമാക്കിയ മാസങ്ങളിലല്ല ഹലാലാക്കിയ മാസങ്ങളിൽ, ലൈസ സവാബുഹു, അതിന്റെ പ്രതിഫലമല്ല സവാബു മൻ അത്താഹു ഫി ഷഹ്രിൻ ഹലാലിൻ ഫി ബലദിൻ ഹലാൽ, അള്ളാഹ് ഹലാലാക്കിയ മാസങ്ങളിൽ, അള്ളാഹ് ഹലാലാക്കിയ നാട്ടിൽ, അതായത് നമ്മുടെയൊക്കെ നാട്ടിൽ, ഇതല്ലാത്ത മാസങ്ങളിൽ ചെയ്യുന്ന കർമ്മങ്ങൾ പോലെയല്ല. അപ്പൊ അതിന് ആ നാട്ടിൽ ചെയ്യുന്ന അമലുകൾക്ക് അതിന്റേതായ പ്രതിഫലമുണ്ട്. ആ നാട്ടിൽ ചെയ്യുന്ന അമലുകൾ ആ പവിത്രമായ മാസങ്ങളിലാകുമ്പോൾ അതിനേക്കാൾ പ്രതിഫലമുണ്ട്. എന്നിട്ട് ഖുർത്തുബി കുറച്ചുകൂടി കാര്യങ്ങൾ അങ്ങനെ വിശദീകരിച്ചിട്ട് പോവാണ്. അപ്പോ ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കേണ്ടത് ഈ രൂപത്തിൽ പുണ്യകർമ്മങ്ങൾക്ക് ഇരട്ടി പ്രതിഫലമുണ്ട്, അതിന്റേതായ പ്രതിഫലം മറ്റു മാസങ്ങളിൽ ചെയ്യുന്നതിനേക്കാൾ പ്രതിഫലം അളമാണ്, മഹത്തരമായ പ്രതിഫലമുണ്ട് എന്ന് പഠിപ്പിക്കപ്പെട്ട, അതേപോലെ തന്നെ ഈ മാസങ്ങളിൽ ചെയ്യുന്ന തിന്മകൾക്ക് മറ്റു മാസങ്ങളിൽ ചെയ്യുന്നതിനേക്കാൾ ഗൌരവമുണ്ട് എന്ന് പഠിപ്പിച്ച, പവിത്രമാണ് എന്ന് പഠിപ്പിച്ച ഈ മാസത്തെ പിന്നെ എങ്ങനെയാണ് ലഹസിന്റെ മാസമായിട്ട് കണക്കാക്കുക എന്നുള്ളതാണ് ഈ സന്ദർഭത്തിൽ നമ്മൾ പഠിക്കേണ്ടത്. അപ്പോ ഈ മുഹറം മാസത്തെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ ഒന്നാമത്തെ പ്രത്യേകത, അള്ളാഹു നാല് മാസങ്ങളെ ബഹുമാനിച്ചു, അതിന് മഹത്വം കൊടുത്തു, ആദരിച്ചു, അത് അള്ളാഹുവിന്റെ ഒരു ശിആറായിട്ട് അതിനെ പരിഗണിച്ചു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് പ്രത്യേകം പഠിപ്പിച്ചു. അപ്പോ ഖുർആൻ ഈ മുഹറം മാസത്തെ ആദരിച്ചു, സുന്നത്ത് ഈ മാസത്തെ ആദരിച്ചു, ഇതാണ് ഇതിന്റെ ഒന്നാമത്തെ പ്രത്യേകത. രണ്ടാമതായിട്ട് മനസ്സിലാക്കേണ്ടത് ഈ നാല് മാസങ്ങൾക്ക് ആദരവ് കൊടുത്തപ്പോൾ, അതിന് മഹത്വം കൊടുത്തപ്പോൾ, ഇനി ഈ നാല് മാസങ്ങളിൽ ഏറ്റവും കൂടുതൽ മഹത്വമുള്ള മാസം ഏതാണ്? ദുൽഹിദ, ദുൽഹിജ്ജ, മുഹറം, റജബ്, ഇത് നാലും ഇസ്ലാം മഹത്വം കൽപ്പിച്ച മാസങ്ങളാണ്. ഇനി ഈ നാല് മഹത്വം കൽപ്പിച്ച മാസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ മാസം ഏതാണ്? അതിനെ സംബന്ധിച്ചുള്ള ചർച്ച ഇബ്നു റജബുൽ ഹംബലി റഹ്മത്തുല്ലാഹി അലൈഹി അദ്ദേഹം നടത്തുന്നുണ്ട്. എന്നാൽ അദ്ദേഹം പറയുന്നത് ഈ നാല് മാസങ്ങളിൽ തന്നെ ഏറ്റവും പവിത്രമായ മാസം, ഏറ്റവും മഹത്വമുള്ള മാസം അത് മുഹറം മാസമാണ്. അദ്ദേഹം പറയുന്നത് വഖദ് ഇഖ്തലഫൽ ഉലമാ, ഉലമാക്കൾ ഭിന്നിച്ചിട്ടുണ്ട്, ഫി അയ്യിൽ അശ്വരിൽ ഹുറും അഫ്ലൽ, ഈ നാല് പവിത്രമായ മാസങ്ങളിൽ ഏതാണ് ഏറ്റവും അഫ്ലലായത്. ഫഖാൽ ഹസൻ വ ഗൈറുഹു, ഹസൻ ബസരി അതേപോലെ തന്നെ മറ്റു പലരും പറഞ്ഞത് അഫ്ലലുഹ ഷഹറുല്ലാഹിൽ മുഹറം, ഈ നാല് മാസങ്ങളിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠമായ മാസം അത് മുഹറം, അള്ളാഹുവിന്റെ മാസമായ മുഹറം മാസമാണ്. വറജ്ജഹു ത്വായിഫത്തു മിനൽ മുത്താഖിരീന, ഇത് അവരുടെ മാത്രം അഭിപ്രായമല്ല, മുത്താഖിരീങ്ങളായ പലരും എന്ത് ചെയ്തിട്ടുണ്ട്, ഈ അഭിപ്രായത്തിനാണ് തർജീഹ് കൊടുത്തിട്ടുള്ളത്, പ്രാധാന്യം പ്രാമുഖ്യം കൊടുത്തിട്ടുള്ളത്. വയദുല്ലു അല ഹാദാ മാ അഖ്റജഹു നസാഇ വ ഗൈരിഹി അൻ അബീ ദർറിൻ റളിയല്ലാഹു അൻഹു നസാഇ, അതേപോലെ തന്നെ മറ്റു പലരും അബൂദറിൽ നിന്ന് നിവേദനം ചെയ്ത ഹദീസാണ് അവരതിന് തെളിവായിട്ട് കൊണ്ടുവരുന്നത്. എന്നിട്ട് അദ്ദേഹം ആ ഹദീസ് എടുത്തുത്തിരിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നത് വൈത്തിലാഖിഹി ഫി ഹാദൽ ഹദീസി. ഈ ഹദീസിൽ നിന്ന് മൊത്തത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അതായത് ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാൾ ചോദിക്കുകയാണ്, ഈ പിന്നെ മാസങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും അശ്വറായ മാസം ഏതാണ്, ഇതിനെ സഹതിനെ പറ്റി ചർച്ച ഉണ്ട്, ഞാൻ അതിന്റെ വിഷയത്തിലേക്ക് കടന്നു പോകുന്നില്ല. അതിൽ വന്നിട്ടുള്ള ഒരു പദപ്രയോഗം അഫ്ളലുൽ അശ്വർ, ആ പദപ്രയോഗത്തെ പിന്നെ വിശദീകരിച്ചുകൊണ്ട് ഇബ്നു റജബുൽ ഹംബലി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്, ഈ പദപ്രയോഗത്തിൽ നിന്നും അതിന്റെ തെളിവ് നമുക്ക് കിട്ടുന്നു. മഹ്മൂലുൻ അലാമാ ബഅദ റമദാൻ കമാ ഫി റിവായത്തിൽ ഹസൻ അൽ മുർസല. ഹസനിൽ നിന്ന് മുർസലായി വന്നിട്ടുള്ള ആ അദ്ദേഹത്തിൽ നിന്ന് വന്നിട്ടുള്ള അസർ അനുസരിച്ച് റമദാൻ കഴിഞ്ഞാൽ പിന്നീടെന്താ ഏറ്റവും ശ്രേഷ്ഠമായ മാസം, ഈ പവിത്രമായ മാസങ്ങളിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠമായ മാസം അത് മുഹറമാണ് എന്നുള്ളതാണ് മനസ്സിലാകുന്നത് എന്നാണ് ഇബ്നു റജബുൽ ഹംബലി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം വിശദീകരിക്കുന്നത്. അപ്പോ ഇതാണ് ഇതിന്റെ രണ്ടാമത്തെ മഹത്വമായിട്ട് മനസ്സിലാക്കേണ്ടത്. ഈ നാല് പവിത്രമായ മാസങ്ങളിൽ തന്നെ, ആ നാല് മാസങ്ങളിൽ തന്നെ ഏറ്റവും മഹത്വമുള്ള മാസമായിട്ട് പല പണ്ഡിതന്മാരും വിശദീകരിച്ചത് അത് മുഹറ മാസത്തെയാണ്. ഇനി മൂന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഹിജറ കലണ്ടർ രൂപീകരിച്ചതിന് ശേഷം ഹിജറ കലണ്ടറിന്റെ തുടക്കം ഏത് മാസമാകണം. സ്വഹാബത്തിനിടയിൽ ചർച്ച വന്നു, റമദാൻ കൊണ്ട് ആരംഭിക്കാം, കാരണം ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസം അതാണല്ലോ. എന്നാൽ മറ്റു ചിലർ പറഞ്ഞു റബീഉൽ അവ്വൽ വർഷത്തിന്റെ തുടക്കമായി നമുക്ക് പരിഗണിക്കാം, കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജറ ചെയ്ത് മക്കയിൽ നിന്ന് മദീനത്തെത്തി, മദീനത്തെത്തിയത് റബീഉൽ അവ്വൽ മാസത്തിലാണ്. കാരണം കലണ്ടർ നമ്മൾ ഉണ്ടാക്കിയത് ഹിജറ കലണ്ടറിന്റെ അടിസ്ഥാനത്തിലാണല്ലോ, അതുകൊണ്ട് റബീഉൽ അവ്വൽ ആയിക്കോട്ടെ മാസത്തിന്റെ തുടക്കം എന്ന് ചില ആളുകൾ പറഞ്ഞു. പക്ഷേ പിന്നീട് എല്ലാവരുടെയും ചർച്ചയ്ക്ക് ശേഷം ഹിജറ കലണ്ടറിന്റെ ഒന്നാമത്തെ മാസമായി മുഹറം തെരഞ്ഞെടുക്കപ്പെട്ടു. ഇത് ഇതിന്റെ ഒരു പ്രത്യേകതയാണ്. വേറെ നാല് പവിത്രമായ മാസങ്ങളുണ്ട്, 12 മാസങ്ങളുണ്ട്. ആ 12 മാസങ്ങളിൽ തന്നെ നാല് പവിത്രമായ മാസങ്ങൾ, ആ നാല് പവിത്രമായ മാസങ്ങളിൽ സ്വഹാബത്ത് വർഷത്തിന്റെ തുടക്കമായി, ഹിജറ കലണ്ടറിന്റെ തുടക്കമായിട്ട് സ്വഹാബത്ത് കൊണ്ടുവന്നത് പരിഗണിച്ചത് മുഹറം മാസത്തെയാണ്. അവ സ്വഹാബത്ത് പരിഗണന കൊടുത്ത ഈ മാസത്തെയാണെന്ന് നമ്മുടെ കേരളത്തിൽ, ലോകത്ത് ചില ആളുകൾ നഹ്ജിന്റെ മാസമായിട്ട് കാണുന്നത്. എന്തുകൊണ്ട് അവർ മുഹറം തെരഞ്ഞെടുത്തു? അത് വെറുതെ ഒരു തെരഞ്ഞെടുക്കലായിരുന്നില്ല, മറിച്ച് അതിന് കൃത്യമായ കാരണങ്ങളുണ്ടായിരുന്നു. അതിന്റെ ഒരു കാരണം പറയുന്നത്, ജാഹിലിയ കാലഘട്ടത്തിൽ തന്നെ വർഷത്തിന്റെ തുടക്കമായിട്ട് അവർ മുഹറം പരിഗണിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ അറബികൾ പോലും, ജാഹിലിയ കാലഘട്ടത്തിൽ അറബികൾ പോലും ഈ മാസത്തിന് കൊടുക്കേണ്ട മഹത്വം കൽപ്പിച്ചിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവർ പോലും ഈ മാസത്തെ ഈ രൂപത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇനി രണ്ടാമതായി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലും ഹിജറ കലണ്ടർ നിലവിൽ വന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ആ സന്ദർഭത്തിൽ പോലും മാസത്തിന്റെ, അല്ല വർഷത്തിന്റെ തുടക്കമായി മുഹറം മാസത്തെ അവർ പരിഗണിച്ചു. അതേപോലെ തന്നെ ഹിജറ പോകാനുള്ള തീരുമാനമുണ്ടാകുന്നത് ഒന്നാം അഖവ ഉടമ്പടിയും രണ്ടാം അഖവ ഉടമ്പടിയും നടക്കുന്നത് ദുൽഹിജയിലാണ്. ആ ഉടമ്പടികളിൽ വെച്ചുകൊണ്ടാണ് ഹിജറ പോകാനുള്ള തീരുമാനമുണ്ടാകുന്നത്. ആ തീരുമാനമുണ്ടായതിനു ശേഷം ഒന്നാമത്തെ മാസമാണല്ലോ മുഹറം. അതുകൊണ്ട് മുഹറം കൊണ്ട് തന്നെ നമ്മുടെ ഹിജറ വർഷം ആരംഭിക്കാം എന്ന് സഹാബത്ത് തീരുമാനിക്കുകയാണ് ചെയ്തത്. ഇങ്ങനെ പല കാരണങ്ങളും അതിന് പറയുന്നുണ്ട്. എന്താണെങ്കിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം സഹാബത്ത് അംഗീകരിച്ച ഹിജറ കലണ്ടർ, സലഫി പണ്ഡിതന്മാർ അംഗീകരിക്കരുത് എന്ന് പറഞ്ഞ സൌരവർഷ കലണ്ടർ വലിച്ച് സഹാബത്ത് വലിച്ചെറിഞ്ഞിട്ട് പോന്ന, താവീങ്ങൾ വലിച്ചെറിഞ്ഞിട്ട് പോന്ന, നൂറ്റാണ്ടുകളോളം മുസ്ലിം ലോകം വലിച്ചെറിഞ്ഞിട്ട് പോന്ന ആ സൌരവർഷ കലണ്ടറിന് പകരം നമുക്കുള്ളത് ഹിജറ കലണ്ടറാണ്. ആ ഹിജറ കലണ്ടറിന്റെ ആദ്യത്തെ മാസം ആരംഭിക്കുന്നത് ഈ മുഹറം മാസത്തോടുകൂടിയാണ്. അപ്പൊ ഈ മുഹറം മാസത്തെ പിന്നീട് എങ്ങനെ നഹ്സിന്റെ മാസമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും? ഹസൻ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറഞ്ഞൊരു വാചകം, അദ്ദേഹത്തിൽ നിന്ന് വന്നിട്ടുള്ള ഒരു അസർ, അദ്ദേഹം പറഞ്ഞു ഇന്നല്ലാഹു തആല ഇഫ്തതഹ സനത ബിഷഹ്രിൻ ഹറാമിൻ. കണ്ടോ, അദ്ദേഹം പോലും പറയുന്നത് അള്ളാഹു വർഷം ഉദ്ഘാടനം ചെയ്തു, വർഷം തുറന്നു, വർഷത്തിന് ആരംഭം കുറിച്ചു, ബിഷഹ്രിൻ ഹറാമിൻ, പവിത്രമായ ബഹുമാനിക്കപ്പെട്ട ഒരു മാസം കൊണ്ടാണ് അള്ളാഹു എന്ത് ചെയ്തത്. അത് അള്ളാഹിന്റെ ഒരു തീരുമാനമായിരുന്നു എന്നർത്ഥം. അദ്ദേഹത്തിന്റെ പ്രയോഗം അങ്ങനെയാണ്, ഇന്നല്ലാഹു തആല ഇഫ്തതഹ സനത, അള്ളാഹു വർഷത്തിന്റെ ആരംഭം കുറിച്ചു. ബിഷഹ്രിൻ ഹറാമിൻ ഐ അൽ മുഹറം, അതായത് പവിത്രമായ ഒരു മാസം കൊണ്ട്. വഖതമഹ, ആ വർഷം അള്ളാഹു അവസാനിപ്പിച്ചു. ബിഷഹ്രിൻ ഹറാമിൻ, പവിത്രമായ ഒരു മാസം കൊണ്ട് തന്നെ, അതായത് ദിൽഹിജ്ജ. എന്നിട്ട് അദ്ദേഹം പറയുന്നത്, ഹസൻ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, ഫലൈസ ഷഹ്റുൻ ഫിസ്സനതി ബഅദ ഷഹ്രി റമളാൻ അഅലമു ഇൻദല്ലാഹി മിനൽ മുഹറം. വർഷത്തിൽ, കൊല്ലത്തിൽ ഒരൊറ്റ മാസവുമില്ല റമളാനിന് ശേഷം അള്ളാഹുവിന്റെ അടുത്ത് ഏറ്റവും മഹത്തരമായ മറ്റൊരു മാസവുമില്ല. മിനൽ മുഹറം, മുഹറം മാസത്തേക്കാൾ മറ്റൊരു ശ്രേഷ്ഠമായ മറ്റൊരു മാസവുമില്ല. വകാന യുസമ്മ ഷഹ്റുല്ലാഹിൽ അസ്വം, അസ്വം ഈ മാസത്തിന് ഷഹ്റുല്ലാഹി ഷഹ്റുൽ അസ്വം അസ്വം എന്ന് വരെയും പറയാറുണ്ടായിരുന്നു. കാരണം എന്താ, മിൻ ശിദ്ദത്തി തഹ്രീമിഹി, അത്രത്തോളം ആളുകൾ ആദരിച്ചിരുന്ന, ബഹുമാനിച്ചിരുന്ന, മഹത്വം കൽപ്പിച്ചിരുന്ന ഒരു മാസമായിരുന്നു. അതുകൊണ്ട് ഷഹ്റുൽ അസ്വം എന്ന് വരെ ഈ മാസത്തിന് പേര് വിളിക്കപ്പെടാറുണ്ടായിരുന്നു. ഇത് ഹസൻ ബസരി പറയണേ, അള്ളാഹു പവിത്രമായ മാസം കൊണ്ടാണ് വർഷം ആരംഭിച്ചത്. പവിത്രമായ മാസം കൊണ്ട് തന്നെ ആ വർഷത്തെ അള്ളാഹു അവസാനിപ്പിച്ചു. അതിനാൽ തന്നെ റമദാൻ കഴിഞ്ഞാൽ പിന്നീട് ഏറ്റവും മഹത്തരമായ, അള്ളാഹുവിന്റെ അടുത്ത് ഏറ്റവും മഹത്തായ മാസം അത് മുഹറം മാസമാകുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇത്രത്തോളം മുൻഗാമികൾ ആദരിച്ച, മഹത്വമുണ്ട് എന്ന് പഠിപ്പിച്ച ഈ മാസം ഒരിക്കലും നഹ്സിന്റെ മാസമായിട്ട് നമ്മൾ ആരും മനസ്സിലാക്കരുത്. അപ്പോൾ ഇനി നാലാമത്തൊരു പ്രത്യേകത, ഒന്നാമത്തെ പ്രത്യേകത നമ്മൾ പറഞ്ഞു, ഖുർആനിലും ഹദീസിലും ഹറാമായ മാസങ്ങളുടെ കൂട്ടത്തിൽ ഇതെണ്ണി. രണ്ടാമത് അതിന്റെ വ്യാഖ്യാനത്തിൽ നമ്മൾ മനസ്സിലാക്കി, ഈ മാസങ്ങളിൽ ചെയ്യുന്ന തെറ്റുകൾക്കും നന്മകൾക്കും മറ്റു മാസങ്ങളിൽ ചെയ്യുന്നതിനേക്കാൾ അതിന് ഗൌരവമുണ്ട്, അതിന് പ്രാധാന്യമുണ്ട് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. മൂന്നാമതായിട്ട് ഹിജറ കലണ്ടറിന്റെ തുടക്കം അത് ഈ മാസം കൊണ്ടാണ് എന്നുള്ളത് നമ്മൾ സൂചിപ്പിച്ചു. നാലാമതായിട്ട് ഈ മാസത്തിന്റെ മഹത്വമായിട്ട് മനസ്സിലാക്കേണ്ടത്, ഈ മാസത്തെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ മാസത്തെ അള്ളാഹുവിലേക്ക് ചേർത്തി പറഞ്ഞു. മുഹറം മാസത്തെ, ഇത് മറ്റൊരു മാസത്തിന് ഈ പ്രത്യേകത അല്ല, പന്ത്രണ്ട് മാസങ്ങളുടെ കൂട്ടത്തിൽ മറ്റൊരു മാസത്തെയും അള്ളാഹു തന്നിലേക്ക് ചേർത്തി പറഞ്ഞിട്ടില്ല. ഈ ഹദീസ് മുസ്ലിം റിപ്പോർട്ട് ചെയ്തതാണ്. അബു ഹുറൈറ റളിയല്ലാഹുവിൽ നിന്നാണ് നിവേദനം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഫ്ളലു സിയാമി ബഅദ റമദാൻ ഷഹ്റുല്ലാഹിൽ മുഹറം വഅഫ്ളലു സ്വലാത്തി ബഅദൽ ഫരീലത്തി സ്വലാത്തുൽ ലൈൽ. രാവിലെ നിർബന്ധ നമസ്കാരങ്ങൾക്ക് ശേഷം ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരം അത് രാത്രി നമസ്കാരമാണ്. അത് പറഞ്ഞതിന് ശേഷം പറഞ്ഞു, പിന്നെ ഈ മാസത്തെക്കുറിച്ച് പറഞ്ഞു, പറഞ്ഞു റമദാനിന് ശേഷം ഏറ്റവും നോമ്പ് നോൽക്കാൻ ശ്രേഷ്ഠമായിട്ടുള്ള മാസം അത് ഷഹ്റുല്ലാഹി മുഹറം. ഈ ഹദീസിന്റെ പ്രയോഗം പ്രത്യേകം ശ്രദ്ധിക്കണം. ഷഹ്റുല്ലാഹി അൽ മുഹറം, അള്ളാഹുവിന്റെ മാസമായ മുഹറം മാസം, അള്ളാഹുവിന്റെ മാസം എന്ന അതിന്റെ അർത്ഥം അള്ളാഹിന്റെ മാസം, അള്ളാഹുവിലേക്ക് ചേർത്തി പറഞ്ഞു. ഇങ്ങനെ അള്ളാഹിന്റെ മാസം എന്ന് അള്ളാൻ റസൂല് പഠിപ്പിച്ച, അള്ളാഹുവിന്റെ മാസം എന്ന് അള്ളാൻ റസൂല് പഠിപ്പിച്ച ഈ മാസത്തെയാണ്. അന്നൊരു നല്ല കാര്യവും ചെയ്യാൻ പറ്റില്ല, അന്ന് വിവാഹ നിശ്ചയം പാടില്ല, അന്ന് വിവാഹം നടത്താൻ പാടില്ല, പ്രത്യേകമായ ബിസിനസ്സുകൾ അന്ന് തുടങ്ങാൻ പാടില്ല, അന്ന് വീട് നിർമ്മാണം ആരംഭിക്കാൻ പറ്റില്ല, ഒരു നല്ല കാര്യവും ഈ മാസങ്ങളിൽ തുടങ്ങാൻ പാടില്ല എന്നൊക്കെ പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഇവിടെ ഈ ഹദീസിന്റെ പ്രയോഗം തന്നെ എന്താ, ഷഹ്റുല്ലാഹിൽ മുഹറം, അള്ളാഹുവിന്റെ മാസമായ മുഹറം മാസം. മാത്രമല്ല ഈ ഹദീസിനെ മുഹദ്ദിസീങ്ങൾ വ്യാഖ്യാനിച്ചിട്ട് പറഞ്ഞു, എന്തുകൊണ്ടാണ് അള്ളാഹുവിന്റെ മാസം എന്ന് പറഞ്ഞത്? കാരണം ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട റമളാൻ എന്ന മാസത്തെ പോലും അള്ളാഹു തന്നിലേക്ക് ചേർത്തി പറഞ്ഞിട്ടില്ല. ആ റമളാനിനെ പോലും അള്ളാഹുവിന്റെ മാസം എന്ന് പ്രയോഗിച്ചിട്ടില്ല ഖുർആനിലും ഹദീസിലും. പിന്നെന്തുകൊണ്ട് ഈ മുഹറമിനെ അള്ളാഹു തന്നിലേക്ക് ചേർത്തി പറഞ്ഞു? അതിന്റെ കാരണം ഒന്ന്, ഇബ്ൻ റജബ് ഹംബലി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, വഖദ് സമ്മാ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മുഹറം, മുഹറം മാസത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേര് വിളിച്ചത് ഷഹ്റുല്ലാഹി, അള്ളാഹുവിന്റെ മാസം എന്നാണ്. വ ഇലാഫതിഹി ഇലല്ലാഹി തആല തദുല്ലു അലാ ഷറഫിഹി വ ഫളിഹി. കണ്ടോ, ഇത് അള്ളാഹുവിലേക്ക് ഇലാഫത്ത് ചെയ്തു പറയുന്നത് എന്തിനെ അറിയിക്കുന്നു? അതിന്റെ ഷറഫിനെ, അതിന്റെ ഫളിലിനെ അള്ളാഹുവിലേക്ക് ചേർത്തി പറയുന്നത് കൊണ്ട് അറിയിക്കുന്നത് അതിനത്രത്തോളം ഷറഫ് അതിനത്രത്തോളം ഫളിലുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. ഫൈനല്ലാഹു തആല ലാ യുദീഫു ഇലൈഹി ഇല്ലാ ഖവാസി മഖ്ലൂഖാതിഹി, കാരണം അള്ളാഹു സുബ്ഹാനഹു വതആല തന്റെ സൃഷ്ടികളിൽ നിന്നും പ്രത്യേകമായ പ്രാധാന്യമുള്ള സൃഷ്ടികളെയല്ലാതെ തെന്നിലേക്ക് ചേർത്തി പറയാറില്ല. കമാ നസബ മുഹമ്മദൻ വ ഇബ്രാഹിം വ ഇസ്ഹാഖ് വ യാഖൂബ് വ ഗൈരിഹിം മിനൽ അംബിയായി ഇലാ ഉബൂദിയത്തിഹി, ഏതുപോലെ ചില പ്രവാചകന്മാരെ അള്ളാഹു തന്റെ ഉബൂദിയത്തിലേക്ക് അബ്ദുല്ലാ എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്, ഇസ്ഹാഖ്, അങ്ങനെ ചില പ്രവാചകന്മാരെ, അത് ആ പ്രവാചകന്മാർക്കുള്ള ശ്രേഷ്ഠതയാണ്. അതേപോലെ തന്നെ വ നസബ ഇലൈഹി ബൈത്തഹു വ നാഖതഹു, അള്ളാഹുവിന്റെ വീട് ബൈത്തുള്ള എന്നാണ് നമ്മൾ പറയാറുള്ളത്, അള്ളാഹുവിന്റെ വീട്, ആ വീടിനെ അള്ളാഹു തന്നിലേക്ക് ചേർത്തി പറഞ്ഞു. അതേപോലെ തന്നെ വനാഖത്തിഹി ഒട്ടകം, വനാഖത്തുള്ള അള്ളാഹുവിന്റെ ഒട്ടകം എന്നാണ് പറയാറുള്ളത്. അപ്പോ അതിന് അതിന്റേതായ പ്രാധാന്യവും ശ്രേഷ്ഠതയും ഷറഫും ഫളലുള്ളത് കൊണ്ടാണ് അള്ളാഹു എന്ത് ചെയ്യുന്നത്, അവരിലേക്ക് അള്ളാഹുവിലേക്ക് ചേർത്തി പറയുന്നത്. അപ്പൊ അള്ളാഹുവിലേക്ക് ചേർത്തി പറയുന്നുണ്ട്, അതിന്റെ കാരണം എന്താണ്, അതിന്റെ പിന്നെ അടിസ്ഥാനം ആ എന്താ, എന്തിനെയാണോ അള്ളാഹു തന്നിലേക്ക് ചേർത്തുന്നത് അതിന് മഹത്വമുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. വലമ്മ കാന ഹാദ ശഹ്റ മുഖ്തസൻ, അതുകൊണ്ട് തന്നെ ഈ മാസത്തെ പ്രത്യേകമായി പറയാനുള്ള കാരണം ബി ഇലാഫത്തി ഇലല്ലാഹി തആല, ഇതുകൊണ്ടാണ് ഈ മാസത്തെ അള്ളാഹുവിലേക്ക് പ്രത്യേകമായി എടുത്തു പറയാനുള്ള കാരണം. എന്നിട്ട് അദ്ദേഹം വീണ്ടും ഒരു കാര്യം കൂടി അദ്ദേഹം ഉദ്ധരിക്കുന്നത്, റമദാനിലെ നോമ്പിനെ അള്ളാഹു എന്ത് ചെയ്തിട്ടുണ്ട്, സിയാമിനെ അള്ളാഹു തന്നിലേക്ക് ചേർത്തി പറഞ്ഞിട്ടുണ്ട്. കാരണം ആ ഹദീസിൽ വന്നിട്ടുള്ളത് ആദം സന്തതികളുടെ എല്ലാ പ്രവർത്തനങ്ങളും എനിക്കുള്ളതാണ് നോമ്പൊഴികെ, ഞാനാണ് അതിന് പ്രതിഫലം നൽകുന്നത്. നോമ്പ് ഫൈനഹുലി വാനാജുസീബി, നോമ്പ് എനിക്കുള്ളതാണ്, ഞാനാണ് അതിന് പ്രതിഫലം കൊടുക്കുക. അപ്പോ ഇബാദത്തുകളുടെ കൂട്ടത്തിൽ നമസ്കാരം, സകാത്ത്, ഹജ്ജ്, ഉംറ, സദഖകള്, ഇങ്ങനെ ഒരുപാട് ഇബാദത്തുകളുണ്ട്. പക്ഷെ ആ ഇബാദത്തുകളൊന്നും അള്ളാഹു തന്നിലേക്ക് ചേർത്തി പറഞ്ഞിട്ടില്ല. നമസ്കാരം എനിക്കുള്ളതാണ്, ഞാനാണ് അതിന് പ്രതിഫലം കൊടുക്കുന്നത്, അതല്ലെങ്കിൽ സകാത്ത് എനിക്കുള്ളതാണ്, അതിന് ഞാനാണ് പ്രതിഫലം നൽകുന്നത് എന്നല്ല പറഞ്ഞിട്ടില്ല. പക്ഷേ ഇബാദത്തുകളുടെ കൂട്ടത്തിൽ അള്ളാഹു പ്രത്യേകം എടുത്തു പറഞ്ഞത് നോമ്പിനെയാണ്. എന്തുകൊണ്ട്? ആ നോമ്പിന് അതിന്റേതായ പ്രാധാന്യം കൈവരുന്നത് കൊണ്ടാണ്. ഇതേപോലെ തന്നെ എന്താണ്, അള്ളാഹു മാസങ്ങളുടെ കൂട്ടത്തിൽ മുഹറം മാസത്തെ തന്നിലേക്ക് ചേർത്തി പറയാനുള്ള കാരണം ഈ ഒരു പ്രത്യേകത അതിനുള്ളത് കൊണ്ടാണ് എന്നാണ്. ഈ രൂപത്തിൽ രണ്ട് വ്യാഖ്യാനങ്ങളാണ് ഇബ്നു റജബുൽ ഹംബലി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്. മൂന്നാമത്തെ ഒരു വ്യാഖ്യാനം സുയൂത്തി പറയുന്നത്, അതേപോലെ തന്നെ ഇബ്നു റജബിന്റെ ഗ്രന്ഥത്തിൽ അത് കാണാം. മൂന്നാമതൊരു വ്യാഖ്യാനം പറയുന്നത് എന്തുകൊണ്ട് അള്ളാഹുവിലേക്ക് ഇതിനെ ചേർത്തി പറഞ്ഞു ഈ മുഹറം മാസത്തെ. ഒന്നാമത്തെ കാരണം നമ്മൾ പറഞ്ഞു, അള്ളാഹുവിലേക്ക് ഒരു വസ്തുവിനെ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഒരു സൃഷ്ടിയെ ചേർത്തി പറയുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അതിനത്രത്തോളം ഷറഫുണ്ട്, ഫളലുണ്ട്, അതിനത്രത്തോളം മഹത്വമുണ്ട് എന്നുള്ളതാ. ഇതുപോലെ നോമ്പിനെ ചേർത്തി പറഞ്ഞതുപോലെ രണ്ടാമത് ഒരു വ്യാഖ്യാനം നൽകിയിട്ടുള്ളത് അള്ളാഹുവിലേക്ക് ചേർത്തി പറയാനുള്ള കാരണം, നേരത്തെ നമ്മൾ ജാഹിലിയ കാലഘട്ടത്തിലെ ആളുകൾ ചെയ്തിരുന്ന ഒരു പണിനെ പറ്റി നമ്മൾ പറഞ്ഞു. അവരെന്ത് ചെയ്യാറുണ്ടായിരുന്നു, അള്ളാഹ ഹറാമാക്കിയ മാസത്തെ ആ ഹറാമാക്കിയ മാസത്തിന് പകരം എന്ത് ചെയ്യും, മറ്റൊരു മാസത്തെ അവർ ഹറാമാക്കും. ഉദാഹരണമായി മുഹറം മാസത്തെ അള്ളാഹ ഹറാമാക്കി, അപ്പൊ അവർ തീരുമാനിക്കും ഈ വർഷം മുഹറം മാസത്തിന്റെ ഹറാം അത് സഫർ മാസത്തില്, എന്നിട്ട് മുഹറം മാസത്തിൽ അവർ യുദ്ധം ചെയ്യും, എന്നിട്ട് സഫർ മാസത്തെ അവരെന്ത് ചെയ്യും, ഹറാമായ മാസമാക്കിയിട്ട് പരിഗണിക്കും. ഇങ്ങനെ ഈ രൂപത്തിൽ പലതും അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിനെ ഗണ്ണിക്കുകയാണ് അല്ല ചെയ്യുന്നത്, ഇതിനെ ഗണ്ണിച്ചുകൊണ്ടാണ് അല്ല എന്ത് പറഞ്ഞത്, ഷഹറുല്ലാഹി അൽ മുഹറം, പവിത്രമാക്കപ്പെട്ട അല്ലെങ്കിൽ ആദരിക്കപ്പെട്ട അല്ലെങ്കിൽ നിഷിദ്ധമാക്കപ്പെട്ട അള്ളാഹുവിന്റെ മാസമായ മുഹറം. അതായത് ആ പ്രയോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, മുഹറം മാസത്തെ ആദരിച്ചത് അതിനെ മഹത്വം കൊടുത്തത് അല്ലയാണ്, അല്ലയാണ് അതിനെ ഹറാമാക്കിയത്. അള്ളാഹ ഹറാമാക്കിയ ഒരു മാസത്തെ ആ ഹറാം വേണ്ടെന്ന് വെക്കാൻ, ആ ഹറാം പാടില്ലെന്ന് പറയാൻ, അല്ലെങ്കിൽ ആ ഹറാം മറ്റൊരു മാസത്തേക്ക് മാറ്റിവെക്കാൻ, അല്ലെങ്കിൽ ആ ഹറാമിനെ ഇല്ലാതാക്കാൻ ആർക്കും അധികാരമില്ല എന്ന് പറഞ്ഞിട്ട് അള്ളാഹ് എന്ത് പറഞ്ഞു, ഷഹറുല്ലാഹിൽ മുഹറം. കാരണം എന്താ, ഇത് അള്ളാഹ് ഹറാമാക്കിയ അള്ളാഹുവിന്റെ മാസമാണ്. അള്ളാഹ് ഹറാമാക്കിയ അള്ളാഹുവിന്റെ മാസത്തിന്റെ ആ ഹറാം, ആ പവിത്രത, ആ മഹത്വം അത് മറ്റൊരു മാസത്തിലേക്ക് ചേർക്കാൻ, അത് മറ്റൊരു മാസത്തിലേക്ക് മാറ്റിവെക്കാൻ നിങ്ങൾക്കാരാണ് അതിന് അധികാരം തന്നത് എന്നുള്ള ചോദ്യമാണ്, ആ കാര്യമാണ് അള്ളാഹു ഇവിടെ പഠിപ്പിക്കുന്നത് എന്നാണ് അതിന് കൊടുക്കപ്പെട്ടിട്ടുള്ള മറ്റൊരു വ്യാഖ്യാനം. ഇങ്ങനെ പല വ്യാഖ്യാനങ്ങൾ ഇതിനുണ്ട്. ഈ രൂപത്തിലുള്ള വ്യാഖ്യാനങ്ങൾ, ഈ ഷഹറുല്ലാഹി മുഹറം, അള്ളാഹിന്റെ മാസമായ മുഹറം എന്നുള്ളതിന് പണ്ഡിതന്മാർ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നാലാമതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്, ഇങ്ങനെ അള്ളാഹു തന്നിലേക്ക് ചേർത്തി പറഞ്ഞ മാസം, അതായത് അള്ളാഹുവിന്റെ മാസം എന്ന് പ്രത്യേകമായി എടുത്തു പറഞ്ഞ ഈ മാസം, എന്നിട്ടാണ് ഈ മാസത്തെ എന്ത് പറയുന്നത്, അത് നഹ്സിന്റെ മാസമാണ് എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് അതിന്റെ നാലാമത്തെ പ്രത്യേകത, അള്ളാഹു തന്നിലേക്ക് മുഹറ മാസത്തെ ചേർത്തി പറഞ്ഞു, മറ്റൊരു മാസത്തെക്കുറിച്ചും അല്ല അങ്ങനെ പറഞ്ഞില്ല. ഇനി അഞ്ചാമതായിട്ട് മനസ്സിലാക്കേണ്ടത്, റമദാനിലെ നോമ്പ് അത് നിർബന്ധമാണ്, എന്നാൽ അതല്ലാത്ത മാസങ്ങളിലും സുന്നത്തായ നോമ്പുകൾ ഇസ്ലാം പഠിപ്പിച്ചു. അതല്ലാത്ത മാസങ്ങളിലും നമുക്ക് നോമ്പ് അനുഷ്ഠിക്കാം, അതിന് വിരോധമല്ല. അത് പലതും പലതിന്റെ പ്രത്യേകതകൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഹദീസിൽ പറഞ്ഞത് റമദാനിന് ശേഷം ഒരാൾ അനുഷ്ഠിക്കുന്ന നോമ്പിൽ ഏറ്റവും അഫ്ളലായ നോമ്പ് അത് ഈ മുഹറം മാസത്തിലെ നോമ്പാണ് എന്നാണ്. അപ്പൊ നമ്മൾ ഉദ്ധരിച്ച ഹദീസിൽ തന്നെ അത് പറഞ്ഞു. ഇതാണ് ഇതിന്റെ അഞ്ചാമത്തെ പ്രത്യേകത, റമദാൻ നോമ്പ് നിർബന്ധമാണ്. ആ റമദാനിലെ നോമ്പിന് ശേഷം പിന്നെ ഒരുപാട് മാസങ്ങളിൽ നോമ്പുണ്ട്, പല നോമ്പുകളുണ്ട്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പഠിപ്പിച്ചു, റമദാൻ എന്ന മാസത്തിന് ശേഷം ഒരാൾ അനുഷ്ഠിക്കുന്ന നോമ്പിൽ ഏറ്റവും അഫ്ളലായ നോമ്പ് അത് ഈ മാസത്തിലെ നോമ്പാണ്. ആ പ്രാധാന്യം പോലും ഇസ്ലാം അതിന് കൊടുത്തിരിക്കുന്നു. അത് പിന്നെ റജബിലെ നോമ്പാണെന്നോ അല്ലെങ്കിൽ ഷഅബാലിലെ നോമ്പാണെന്നോ അല്ലെങ്കിൽ ദുൽഹിജ്ജയിലെ നോമ്പാണെന്നോ ഒന്നുമല്ല പറഞ്ഞത്. പ്രത്യേകം എടുത്തു പറഞ്ഞത് മുഹറം മാസത്തിലെ നോമ്പാണ്. നമ്മൾ നേരത്തെ ഉദ്ധരിച്ച ഹദീസ് തന്നെ, അബു ഹുറൈറ റളിയല്ലാഹുവിൽ നിന്ന് നിവേദനം ചെയ്തിട്ടുള്ള ഹദീസ്, കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഫ്ളലു സിയാമി, സിയാമിൽ ഏറ്റവും അഫ്ളലായത് ബഅദ റമദാൻ, ബഅദ റമദാന, റമദാനിന് ശേഷം നോമ്പിൽ ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പ് അത് ഷഹറുല്ലാഹിൽ മുഹറം, അത് അള്ളാഹുവിന്റെ മാസമായ മുഹറം മാസത്തിലെ നോമ്പാവുന്നു. മുസ്ലിം റിപ്പോർട്ട് ചെയ്തതാണ്. അപ്പോ ഇതാണ് ഇതിന്റെ അഞ്ചാമത്തെ പ്രത്യേകത, ഏത്, റമദാനിന് ശേഷം ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പ് അത് ഈ മുഹറം മാസത്തിൽ അനുഷ്ഠിക്കുന്ന നോമ്പാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചിരുന്നത്. അപ്പോൾ ഇതാണ് ഇതിന്റെ അഞ്ചാമത്തെ പ്രത്യേകത. ഇനി ഇത് മാത്രമാണോ? നമ്മൾ ചരിത്രത്തിലൂടെ ഇങ്ങനെ പോരുമ്പോൾ വേറെയും ഒരുപാട് പ്രത്യേകതകൾ. അതിന് നമുക്ക് ഏറ്റവും സ്വഹീഹായിട്ട് ലഭിച്ചിട്ടുള്ള ഒരു പ്രത്യേകത എന്താ ചോദിച്ചാൽ, ഈ മുഹറം മാസത്തിലാണ് മൂസാ നബി അലൈഹിസ്സലാമും വിശ്വാസികളും ഫിർഔനിൽ നിന്ന് രക്ഷപ്പെടുന്നത്. അവര് കടൽ കടന്ന് രക്ഷപ്രാപിക്കുന്നത് ഈ മുഹറം 10-നാണ്. ഈ മുഹറം മാസത്തിൽ തന്നെയാണ് ഞാൻ റബ്ബാണ്, ഞാനല്ലാതെ മറ്റൊരു റബ്ബില്ല, ലോകത്തിന്റെ റബ്ബ് ഞാനാണ് എന്ന് പ്രഖ്യാപിച്ച ഫിർഔനും ആളുകളും കൊല്ലപ്പെടുന്നത്, അവരെ അല്ലാഹു സമുദ്രത്തിൽ ഉക്കി നശിപ്പിക്കുന്നത് ഈ മാസത്തിലാണ്. അത് ഈ മാസത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, ഖദിമ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മദീന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് വന്നു, ഫറാ അൽ യഹൂദ തസൂമു യൗമ ആശുറ, ആ സന്ദർഭത്തിൽ യഹൂദികൾ, ജൂതന്മാർ ആശുറ നോമ്പ് അനുഷ്ഠിക്കുന്നുണ്ട്. ഫറാ അത് അദ്ദേഹം കണ്ടു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു, ജൂതന്മാർ ആശുറ നോമ്പ് അനുഷ്ഠിക്കുന്നത്, മക്കയിൽ നിന്ന് മദീനയിലേക്ക് എത്തി ആ സന്ദർഭത്തിൽ ജൂതന്മാർ ആശുറ നോമ്പ് അനുഷ്ഠിക്കുന്നത് കണ്ടു. ഫഖാല മാ ഹാദാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിച്ചു, ഇതെന്താണ്, ഇങ്ങനെ നോമ്പ് അനുഷ്ഠിക്കാനുള്ള കാരണം എന്താണ്? ഖാലു, അവർ പറഞ്ഞു, ഹാദാ യൗമുൻ സ്വാലിഹുൻ, ഇത് വിശിഷ്ടമായ ഒരു ദിവസമാണ്. ഹാദാ യൗമുൻ, ഇതൊരു ദിവസമാണ്, നജ്ജല്ലാഹു ബനി ഇസ്രായീല മിൻ അദുവ്വിഹിം, ഇസ്രായീലരെ അല്ലാഹു അവരുടെ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ദിവസമാണിത്. ഇപ്പൊ സോമഹു മൂസ, അതുകൊണ്ട് തന്നെ രക്ഷപ്പെടുത്തിയതിന് നന്ദിയായിട്ട് മൂസാ നബി അലൈഹിസ്സലാം അത് അന്ന് നോമ്പ് അനുഷ്ഠിച്ചു, അതുകൊണ്ട് അദ്ദേഹത്തെ പിൻപറ്റിക്കൊണ്ട് ഞങ്ങൾ നോമ്പ് അനുഷ്ഠിക്കുകയാണ്. അപ്പൊ ഈ ഹദീസിലുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്നു, ജൂതന്മാർ ആശുറ നോമ്പ് അനുഷ്ഠിക്കുന്നത് കണ്ടപ്പോൾ അവരോട് ചോദിക്കാണ്. ഇൻഷാല്ലാ ഈ ആശുറ നോമ്പിനെ പറ്റിയുള്ള വിശദമായ ഒരു വിവരണം നമുക്ക് നൽകാനുണ്ട്. അതുകൊണ്ട് അവിടെ ആ ബാക്കിയുള്ള കാര്യങ്ങൾ വിശദീകരിക്കും. ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഹദീസിലുള്ള പാഠം എന്താണ്? ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് മൂസാ നബി അലൈഹിസ്സലാമിനെ അള്ളാഹു രക്ഷപ്പെടുത്തിയത്, വിശ്വസിച്ച് അവരെ അള്ളാഹു രക്ഷപ്പെടുത്തിയത് ഈ മുഹറം മാസത്തിലായിരുന്നു. ഇത് മുഹറം മാസത്തിലെ ഒരു ശ്രേഷ്ഠതയാണ്. അതേപോലെ തന്നെ ഫിർഔനിനെ അള്ളാഹു നശിപ്പിച്ചത്, ഫിർഔനിനെയും ഫിർഔനിന്റെ ആളുകളെയും അള്ളാഹു നശിപ്പിച്ചത് അത് ഈ മുഹറം മാസത്തിലാണ്. അതിന്റെ പ്രത്യേകത ഈ മുഹറം മാസത്തിലാണുള്ളത്. ഇത് പറഞ്ഞ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഅന അഹഖു ബി മൂസാ മിൻകും ഫസൗമഹു വഅമറ ബിസിയാമിഹി, എന്നിട്ട് പറഞ്ഞു ഫഅന അഹഖു ബി മൂസാ മിൻകും, മൂസാ നബി അലൈഹി സ്വലാമിനേക്കാൾ ഫഅന ഞാനാണ് അഹഖു ഏറ്റവും അവകാശപ്പെട്ടവൻ, ഏറ്റവും അവകാശപ്പെട്ടവൻ ബി മൂസ മൂസാ നബി അലൈഹി സ്വലാമിനോട് മിനിക്കും നിങ്ങളെക്കാൾ. ഫസോമഹു, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് അനുഷ്ഠിച്ചു, വഅമറ ബിസിയാമിഹി ആ പിന്നെ ആശുറ നോമ്പ് അനുഷ്ഠിക്കാൻ അവരോട് കൽപ്പിക്കുകയും ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് ബുഖാരി റിവായത്ത് ചെയ്തതാണ്. അപ്പോ ഈ വിഷയം സംബന്ധമായിട്ട് നമ്മുടെ വിഷയം സംബന്ധമായിട്ടുള്ളത് എന്താ? ഇങ്ങനെ അള്ളാഹു മൂസാ നബി അലൈഹിസ്സലാമിനെ രക്ഷപ്പെടുത്തിയ, അതേപോലെ തന്നെ ഫിർഔനിനെയും അവന്റെ ആളുകളെയും മുക്കി നശിപ്പിച്ച ഈ മാസത്തെയാണ് എന്ത് ചെയ്യുന്നത്, കുറച്ച് ആളുകൾ അത് നഹ്സിന്റെ മാസമായിട്ട് കാണുന്നത്. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോലും ഈ ദിവസങ്ങളെ, അതായത് ആശുറ വരുന്നത് ഈ മുഹറം മാസത്തിലാണല്ലോ, ഈ ദിവസങ്ങളെ അല്ല പറയുന്നത്, എന്താ അറിയോ, ഇന്ന ആശുറ യൗമും മിൻ അയ്യാമില്ല, ഇത് അള്ളാഹുവിന്റെ ദിവസങ്ങളിൽപ്പെട്ട ഒരു ദിവസമാണ് എന്നാണ്. അള്ളാഹുവിന്റെ ദിവസങ്ങളിൽപ്പെട്ട ഒരു ദിവസമാണ് ആശുറ. മാത്രമല്ല ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ മാസത്തിലെ ഈ ദിവസത്തെ ജൂതന്മാർ ആദരിച്ചിട്ടുണ്ട്. നേരത്തെ നമ്മൾ ഹദീസിൽ പറഞ്ഞു ജൂതന്മാർ ആദരിച്ചു. അതേപോലെ തന്നെ മക്കയിലുണ്ടായിരുന്ന ഖുറൈശികൾ പോലും ഈ ആശുറ നോമ്പ് അനുഷ്ഠിച്ചിരുന്നു എന്നതാണ് ഹദീസിൽ അത് വന്നിട്ടുണ്ട്. ഈ ആശുറ നോമ്പ് മക്കയിലുണ്ടായിരുന്ന ജാഹിലിയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നവർ പോലും ഈ ആശുറ നോമ്പ് അനുഷ്ഠിച്ചിരുന്നു. അപ്പൊ അവര് പോലും ഈ ദിവസത്തിന് ഇങ്ങനൊരു പ്രത്യേകത കണ്ടു. മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകൾ പോലും ഈ ദിവസത്തിന് അതിന്റേതായ പ്രാധാന്യമുണ്ട് എന്ന് അവർ മനസ്സിലാക്കി. അതേപോലെ തന്നെ ജൂതന്മാരും അത് മനസ്സിലാക്കി. എന്നിട്ട് ആ ഹദീസിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞത്, ഇന്ന ആശുറ, ആശുറ എന്നത് യൗമു മിൻ അയ്യാമില്ല, അത് അള്ളാഹുവിന്റെ ദിവസങ്ങളിൽപ്പെട്ട ഒരു ദിവസമാണ്. ഫമൻ ഷഅ സൗമഹു വമൻ ഷഅ തർക്കഹു, അതുകൊണ്ട് ആശുറ ദിവസം നോമ്പനുഷ്ഠിക്കാൻ ആരാണോ നോമ്പനുഷ്ഠിക്കാൻ ഉദ്ദേശിക്കുന്നത് അവൻ നോമ്പനുഷ്ഠിക്കട്ടെ, ആരാണോ ആ നോമ്പ് ഉപേക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നത് അവനത് ഉപേക്ഷിച്ചു കൊള്ളട്ടെ. മുസ്ലിം റിവായത്ത് ചെയ്തിട്ടുള്ള ഹദീസാണ്. അപ്പോ പിന്നെ മൂസാ നബി അലൈഹിസ്സലാമിനെ അള്ളാഹ രക്ഷപ്പെടുത്തി, അതേപോലെ തന്നെ ഫിർഔനിനെ മുക്കി നശിപ്പിച്ചു, അള്ളാഹുവിന്റെ ദിവസങ്ങളിൽപ്പെട്ട ദിവസം എന്ന് പറഞ്ഞു, ജാഹിലിയ കാലഘട്ടത്തിലെ അറബികൾ പോലും ഖുറൈശികൾ പോലും ആദരിച്ചു, ജൂതന്മാർ ആദരിച്ചു, ഇങ്ങനെയൊക്കെ ഈ മാസത്തെ ഈ രൂപത്തിലാണ് നമ്മൾ നോക്കിക്കാണേണ്ടത്. ഇനി ഇത് മാത്രമല്ല, ജാഹിലിയ കാലഘട്ടത്തിലെ അറബികൾ അവര് കഅബക്ക് കിസ്വ അണിയിച്ചു കൊടുക്കാറുണ്ടായിരുന്നു, അതിന്റേതായ പിന്നെ വിരികളും പിന്നെ പുതപ്പുകളും അവർ കഅബക്ക് അണിയിച്ചു കൊടുക്കാറുണ്ടായിരുന്നു. അതിനവര് തെരഞ്ഞെടുത്തിരുന്ന മാസം മുഹറം മാസമായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മുഹറം മാസത്തെ തെരഞ്ഞെടുത്തു എന്ന് മാത്രമല്ല, ആ മുഹറം മാസത്തിലെ ഈ പത്താമത്തെ ദിവസം അവരതിന് തെരഞ്ഞെടുത്തു. ആയിഷ റളിയല്ലാഹു തആല അൻഹയിൽ നിവേദനം ചെയ്തിട്ടുള്ള ഹദീസിൽ അത് കാണാം. അന്ന ഖുറൈശൻ, ഖുറൈശികൾ കാലത്ത് തസൂമു ആശുറ ഫിൽ ജാഹിലിയ, ജാഹിലിയ കാലഘട്ടത്തിൽ പോലും അവർ ആശുറ നോമ്പ് അനുഷ്ഠിച്ചിരുന്നു. എന്നിട്ട് ആ ഹദീസിന്റെ ബാക്കി ഭാഗത്ത് കാണാം, കാനു യസൂമുന ആശുറ ഖബ്ല അൻ യുഫ്റദ റമദാൻ വകാന യൗമൻ തുസ്തറു ഫീഹി അൽ കഅബ, കഅബക്ക് അവർ വിരി അണിയിച്ചു കൊടുക്കാറുണ്ടായിരുന്നത് പിന്നെ ഈ ദിവസത്തിലായിരുന്നു അവര് ഈ ദിവസത്തിലായിരുന്നു എന്നുള്ളതാണ്. ഇത് ബുഖാരി റിവായത്ത് ചെയ്താണ്. ഇതിന്റെ കാരണമായി ഇബ്നു ഹജർ അൽ അസ്ഖലാനി ഫത്വുൽ ബാരിയിൽ പറഞ്ഞു, വഖദ് ഖീല പറയപ്പെട്ടിട്ടുണ്ട് ഫി സബബി സിയാമിഹിം അന്നഹും അദ്നബു ദൻബൻ ഫഅല്ലമ ഫീ സുദൂരിഹിം, അവർ വലിയൊരു തെറ്റ് ചെയ്താൽ ആ തെറ്റ് അവർക്ക് വമ്പിച്ച തെറ്റായിട്ട് തോന്നി, അപ്പൊ അവരോട് പറയപ്പെട്ടു എന്നുള്ളതാണ് സോമു ആശുറ, നിങ്ങൾ ആശുറ നോമ്പ് അനുഷ്ഠിച്ചുകൊള്ളുക അതിന് പ്രാഞ്ചിത്തമായിട്ട് എന്ന് അവരോട് പറയപ്പെട്ടു. വേറെ കാരണം പറയുന്നത് അവർക്ക് വരൾച്ച ബാധിച്ചു, അങ്ങനെ അവരോട് ഈ നോമ്പ് നിൽക്കാൻ വേണ്ടി ആ വരൾച്ച ഉയർത്തപ്പെട്ടു, അത് നന്ദിയായിട്ട് അവർ ഈ നോമ്പ് അനുഷ്ഠിച്ചു. ഇതേപോലെ തന്നെ വേറെ കാരണം പറയുന്നത് വരെ അല്ലഹും തലക്കൌഹു മിന ശറഇ സാലിഫ്, പൂർവീകരുടെ ഷറഇൽ നിന്ന്. അതായത് കുർത്തുബി കഥ വിശദീകരിക്കുന്നുണ്ട്, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മില്ലത്തിൽ നിന്ന് അവർക്ക് കിട്ടിയതായിരിക്കാം ഈ നോമ്പ്. എന്നിട്ട് പറയുന്നത് വലിഹാദാ കാനു യുഅല്ലിമൂനഹു, ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ അവർ അതിനെ ആദരിച്ചു. ആ പിന്നെ മാസത്തോടുള്ള ആ ദിവസത്തോടുള്ള ആദരവ് എങ്ങനെ, ബികസ് വികിസ്വത്തിൽ കഅബ, കഅബക്ക് പുതപ്പണിയിച്ചുകൊണ്ട് കിസ്വ അണിയിച്ചുകൊണ്ട് വഖൈരി ദാലിക്ക അതല്ലാത്ത കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അവർ അതിനെ ബഹുമാനിച്ചു, അവരതിനെ ആദരിച്ചു എന്നുള്ളതാണ് ഫത്ഹുൽ ബാരിയിൽ ഇബ്നു ഹജർ അസ്ഖലാനി അതിനെ വിശദീകരിച്ചിട്ട് പറയുന്നത്. അപ്പൊ ഈ രൂപത്തിൽ ഇത്രത്തോളം ഇതിന് പ്രാധാന്യം ഇതിനെ ഖുർആനിലും ഹദീസുകളിലും നമ്മൾ കാണുന്നു. നേരത്തെ നമ്മൾ നോമ്പിനെ സംബന്ധിച്ച് പറഞ്ഞു, ആ നോമ്പിന്റെ വിഷയത്തിൽ തന്നെ മറ്റൊരു ഹദീസിൽ വന്നിട്ടുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആശുറ നോമ്പ് അനുഷ്ഠിക്കുന്ന താല്പര്യത്തോടുകൂടി മറ്റൊരു നോമ്പ് അനുഷ്ഠിച്ചിട്ടില്ല എന്നതാണ്. ആശുറ നോമ്പ് അനുഷ്ഠിക്കുന്ന ആ താല്പര്യം, ആ ആവേശം, അതിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് വളരെയധികം താല്പര്യത്തോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആശുറ നോമ്പ് അനുഷ്ഠിച്ചിരുന്നു എന്നുള്ളതാ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നത് മാ റഅയ്തു അന്നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഞാൻ കണ്ടിട്ടില്ല. യതഹറ എന്നതിന് പ്രത്യേകമായ ഒരു അർത്ഥമുണ്ട്, വളരെയധികം താല്പര്യത്തോടുകൂടി ഒരു കാര്യം ചെയ്യുക, പ്രതീക്ഷിച്ചിരിക്കുക, അതിനാണ് തഹറ. ലൈലത്തുൽ ഖദറിനെ സംബന്ധിച്ച് വന്ന പദപ്രയോഗത്തിൽ തഹറ എന്നാണ്, തഹറൗ ലൈലത്തൽ ഖദരി എന്ന. ലൈലത്തുൽ ഖദറിനെ നിങ്ങൾ തഹറ, അതായത് അന്വേഷിക്കണം, തെരഞ്ഞുകൊണ്ടിരിക്കണം, തെരഞ്ഞു നടക്കണം, അന്വേഷിച്ച് നടക്കണം, അതിനെ കാത്തിരിക്കണം, അതൊക്കെയാണ് അതിന്റെ അർത്ഥം. അതേ പ്രയോഗമാണ് അതേ പ്രയോഗം ഇവിടെ ഏത് വിഷയത്തിൽ, സിയാമ നോമ്പിന്റെ വിഷയത്തിൽ, യൗമിൻ ഒരു ദിവസത്തിലും, ഫല്ലലഹു അല ഗൈരിഹി ഇല്ലാ ഹാദൽ യൗമ യൗമ ആശുറ, ഈ ആശുറ നോമ്പ് അനുഷ്ഠിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചിരുന്ന താല്പര്യം, ആവേശം, അത് മറ്റൊരു നോമ്പിലും ഞാൻ കണ്ടിട്ടില്ല എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നുണ്ട്. അതായത് ബുഖാരി ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോ ഇങ്ങനെ നമ്മൾ വിശദീകരിച്ചതും വിശദീകരിക്കാത്തതുമായ ഒട്ടേറെ ചരിത്രങ്ങൾ ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട്. അപ്പൊ ചുരുക്കത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ മാസം നഹ്സിന്റെ മാസമാണ് എന്ന് പറയുന്നത് അത് ഷിയാക്കൾ ലോകത്തിൽ കൊണ്ടുവന്ന വിശ്വാസമാണ്, അവർ മുസ്ലിങ്ങൾക്കിടയിൽ പ്രചരിപ്പിച്ച വിശ്വാസമാണ്. ഇനി അതിന്റെ അടിസ്ഥാനം എന്താണ്, അതിന്റെ കാരണം എന്താണ്, എങ്ങനെയാണ് ഈ നഹ്സിന്റെ വിശ്വാസം ഈ മുഹറം മാസത്തെ സംബന്ധിച്ചിടത്തോളം മുഹറം എന്നത് നഹ്സിന്റെ മാസമാണ് എന്ന തെറ്റായ സങ്കല്പം, ആ വിശ്വാസം എങ്ങനെ നമുക്കിടയിലേക്ക് കടന്നു വന്നു എന്നുള്ളതിനെ സംബന്ധിച്ചാണ് നമുക്ക് വിശദീകരിക്കാനുള്ളത്. അപ്പൊ അതിന്റെ മുമ്പ് നമ്മളിതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് അറിഞ്ഞിട്ടില്ലെങ്കിൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പൊ ഈ ഒരു പ്രാധാന്യം മനസ്സിലാക്കുന്ന ഏതൊരാൾക്കും ഇനി ആ വിഷയം പഠിച്ചിട്ടില്ലെങ്കിൽ കൂടി ഒരിക്കലും ഈ മാസം നഹ്സിന്റെ മാസമാണ് എന്നുള്ളത് അംഗീകരിക്കാൻ കഴിയില്ല. കാരണം ഖുർആൻ ആദരിച്ച, അല്ലാഹ് ആദരിച്ച, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദരിച്ച മാസം, സഹാബത്ത് ഹിജ്റ കലണ്ടർ ആരംഭിച്ച മാസം, അള്ളാഹുവിലേക്ക് ചേർത്തി പറഞ്ഞ മാസം, റമദാനു ശേഷം നോമനുഷ്ഠിക്ക ഏറ്റവും ശ്രേഷ്ഠമായ മാസം എന്ന് പഠിപ്പിക്കപ്പെട്ട മാസം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെയധികം താല്പര്യത്തോടുകൂടി നോമനുഷ്ഠിച്ചിരുന്ന മാസം, മുൻഗാമികൾ ആദരിച്ചിരുന്ന പിന്നെ മൂന്ന് പത്തുകൾ അതിൽപ്പെട്ട ഒരു പത്തുള്ള മാസം, ഇതേപോലെ തന്നെ ഇബ്നു റജബ് ഇവരൊക്കെ പിന്നെ നാല് മാസങ്ങളിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠമായ മാസം മുഹറമാണ് എന്ന് പറഞ്ഞ മാസം, മൂസാ നബി അലൈഹിസ്സലാമിനെയും മുസ്ലിങ്ങളെയും അള്ളാഹു രക്ഷപ്പെടുത്തിയ മാസം, ഫിർഔനിനെ അള്ളാഹു മുക്കി കൊന്ന മാസം, ഇതേപോലെ തന്നെ ജൂതന്മാര് ആദരിച്ച, അതേപോലെ തന്നെ ജാഹിലിയ കാലഘട്ടത്തിലെ ആളുകൾ പോലും ആശുറായിനെ ആദരിച്ച, മഹത്വപ്പെടുത്തിയ, ഇങ്ങനെ ഒട്ടേറെ അവരെ കിസ്വ പുതപ്പിച്ച, ഒട്ടേറെ പ്രത്യേകതകളും ശ്രേഷ്ഠതകളുമുള്ള മഹത്വം കൊടുത്ത ഈ മാസം അത് നഹ്സിന്റെ മാസമാണ് എന്നുള്ളത് ഒരിക്കലും ആ വിശ്വാസം ഇസ്ലാമികമായ വിശ്വാസമല്ല അത് അനിസ്ലാമികമായ വിശ്വാസമാണ് എന്നത് നമ്മൾ അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കുക. മുഹറം എന്നത് പവിത്രമായ മാസമാണ്, നോമ്പു നിൽക്കേണ്ട മാസമാണ്, പുണ്യകർമ്മങ്ങൾ ചെയ്യേണ്ട മാസമാണ്, തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കേണ്ട മാസമാണ്. അതിന്റെ ഫലായിലുകളെക്കുറിച്ച് മനസ്സിലാക്കുക. ഇനി നമുക്ക് വിശദീകരിക്കാനുള്ളത് നഹ്സിനെ പറ്റിയാണ്. ഇൻഷാല്ലാ അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദീകരിക്കാവുന്നതാണ്. വിഷയങ്ങൾ പഠിക്കുവാനുള്ള തോഫീഖ് അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഖുർആനും സുന്നത്തും യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കാനുള്ള തോഫീഖ് അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസനതൻ ഫിൽ ആഖിറത്തി ഹസനതൻ വഖിനാ ആദാബന്നാർ. ربنا تقبل منا دعائنا انك انت السميع العليم وتب علينا انك انت التواب الرحيم واخر دعوانا الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته.